ആത്മീയ ചെയ്യണം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, വള്ളമില്ലാത്തവനെ പരിശുദ്ധനാകുന്നു, ഞങ്ങൾ പരിശുദ്ധപ്പെട്ടവനെ ഞങ്ങളോട് കർമ്മം ചെയ്യണം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധപ്പെട്ടവനെ ഞങ്ങളോട് കർമ്മം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കർമ്മം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കർമ്മം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരം ശുശ്രൂഷയിലേക്കും ഞങ്ങളോട് കർമ്മം ചെയ്യണം. ദൈവമേ നിനക്ക് സ്തുതി, കർത്താവേ നിനക്ക് സ്തുതി, ഭാവികളായ നടിയാരോട് കർണേ നിനക്ക് രാജാവേ നിനക്ക് സ്തുതി പാറിക്കുന്നു. പ്രദർശനായ ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമം പരിശുദ്ധമാക്കണമേ. ഞങ്ങളുടെ അടങ്ങളും പാപങ്ങളും ഞങ്ങളോട് വിശ്വസിക്കണം. ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. ആമേൻ. കൃപ നിറഞ്ഞ മറിയമ്മേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ നേത്രങ്ങളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിലവരഫലമായ നമ്മുടെ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവ്, അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായി നന്ദിയുടെ സ്തോത്രം. നിന്റെ പുനരുത്ഥാനത്തിന്റെ സന്തോഷം അനുഭവിപ്പാൻ ശ്രമ ഞങ്ങൾക്കിടയാക്കി. കർത്താവ്, അതിൽ നിലനിൽക്കുവാനും മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. നിക്കൂടി വരവിനെ അനുഗ്രഹിക്കണമേ. പഠന ക്ലാസ് സംബന്ധിക്കുന്ന സർവരെയും സകലത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങളിൽ ദൈവാത്മാവിന്റെ കൂട്ടായ്മ ഉണ്ടാകണമേ. പരിശുദ്ധാത്മാവിന്റെ കൃപ അത്യധികമായ ദിവസങ്ങളിൽ വ്യാപരിക്കണമേ. കർത്താവെ, മണവാളൻ കൂടെ ഉള്ളപ്പോൾ തോൾമക്കാർക്ക് ഉപസിക്കേണ്ട ആവശ്യമില്ല. ദേവനമ്പ്രാന്റെ തിരുസാന്നിധ്യം ഈ ദിവസങ്ങളിൽ അനുഭവവേദ്യമായിട്ട് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. നിന്റെ അനുഗ്രഹത്തിന്റെ കൈ വലിച്ചു കളയരുത്. ഞങ്ങളെല്ലാവരും ചേർന്ന് നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിരിക്കും എന്നേക്കും സ്തുതി സമർപ്പിക്കുവാനായിട്ട് തന്നെ. പ്രിയ ദൈവത്തിന്റെ തന്നെ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ക്രൈസ്റ്റ് ഈസ് റിസൺ. നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു, അവൻ സത്യമായി ഉയർത്തെഴുന്നേറ്റു. നമുക്ക് എല്ലാ വർഷങ്ങളിലും അത് പറയുമ്പോൾ വലിയ സന്തോഷമാണ്. നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. കുരിശിനും കല്ലറയ്ക്കും അപ്പുറമായി ഒരു പുനരുത്ഥാനത്തിന്റെ മൂന്നാം പക്കം, തേർഡ് ഡേ. നമുക്ക് ഇന്നെ കേൾക്കുന്നവര് പലപ്പോഴും ഈ കുരിശിന്റെയും കല്ലറയുടെ ഒക്കെ മൂന്ന് ദിവസങ്ങളിലൂടെ കടന്നുപോയെങ്കിൽ വിഷമിക്കണ്ട. തേർഡ് ഡേ ഫോർ യു. നിങ്ങൾക്ക് വേണ്ടി ഒരു മൂന്നാം ദിവസമുണ്ട്. ദൈവം നമുക്ക് വലിയ പ്രത്യാശ കൊണ്ട് നമ്മളെ നിറയ്ക്കട്ടെ. അത് കേൾക്കുന്ന ദൈവദൂതുകൾ ഏറ്റെടുക്കുന്നവർക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അതെന്നോട് പറഞ്ഞ വചനമാണ്. എന്റെ നിരാശയുടെ മേൽ, അടയ്ക്കപ്പെട്ട വിഷയങ്ങളുടെ മേൽ അത് തുറന്ന് ദൈവം നമുക്ക് അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുന്നു. നമ്മുടെ കൂടെ ഇരുന്ന് നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്, പ്രമിച്ചു നോക്കേണ്ട എന്നുള്ള നല്ല ശബ്ദസ്ഥലം നിറയ്ക്കുവാനും നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുവാനും പോകുന്നു എന്ന ബോധ്യമുള്ളവർക്ക് അത് സ്വീകരിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളെ കൂടുതലായിട്ട് വഴി നടത്തട്ടെ. പുനരുദ്ധാനം ചെയ്ത കർത്താവിന്റെ സാന്നിധ്യം നമ്മളോടൊപ്പമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ തുടർന്നുള്ള 50 ദിവസങ്ങളില് നോയമ്പോ ഉപവാസോ ഒന്നുമില്ല. വിശുദ്ധ കുർബാന അനുഭവിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണോ അതേ രീതിയിലാണ് തുടർന്നുള്ള നമ്മുടെ പ്രാർത്ഥനകളെല്ലാം. എന്ന് പറഞ്ഞാൽ പുനരുദ്ധാനം ചെയ്ത കർത്താവിന്റെ സാന്നിധ്യം നമ്മൾ അനുഭവവേദ്യമായിട്ടെന്നും കൊണ്ട് നടക്കുകയാണ് എപ്പോഴും. ഞാൻ ഓർക്കും നമ്മുടെ ഈ ലിറ്റർജിയൊക്കെ എത്രയോ അത്ഭുതകരമായിട്ടാണ് പരിശുദ്ധാത്മാവിടപെട്ട് നമുക്ക് നൽകിയിരിക്കുന്നത്. അത് നല്ല രീതിയിൽ ഉൾക്കൊള്ളുവാനും ദ സാൽവേഷൻ എക്കോണമി എന്നുള്ളത് അത് നമ്മൾ അങ്ങ് എക്സ്പീരിയൻസ് ചെയ്യുക. ഓരോ വർഷവും ആണ്ടടക്കി ആരാധനയായിട്ട് വെച്ച് ലിറ്റർജി ക്ലിയറായ ലിറ്റർജി കലാൻപോലെ അത് ക്രമീകരിച്ച് നമ്മളത് ഓർക്കുകയും സന്തോഷത്തിൽ നിൽക്കുകയും ചെയ്യുന്നു. അതിന്റെ ബലം നമുക്ക് കൂടുതൽ ഉണ്ടാവട്ടെ. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് ആത്യന്തികമായി നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയാണ്, ദൈവത്തിന്റെ കരുണ ലഭിക്കുന്നതിന് വേണ്ടിയാണ്. എന്നുള്ള പ്രാർത്ഥനകൾ നമ്മൾ ചോദിച്ചു. കരുണ നമ്മളോടൊപ്പം ഉണ്ടായി, തുടർന്ന് നമ്മളെ വഴി നടത്തുകയാണ്. നിത്യജീവനാണ് നമ്മുടെ ഫോക്കസ്. അതുകൊണ്ട് പിതാക്കന്മാർ എപ്പോഴും പറയും, നിങ്ങൾക്ക് നാലുകൂട്ടം കാര്യങ്ങൾ എപ്പോഴും മനസ്സിൽ വെച്ചോണം. എന്തൊക്കെയാ നാലുകൂട്ടം കാര്യങ്ങൾ? മരണം, ന്യായവിധി, സ്വർഗം, നരകം. എന്ന് പറഞ്ഞാൽ ആദ്യം മരണത്തെ പറ്റി ചിന്തിക്കണമെന്ന. അതെങ്ങനെയാ വെച്ചാൽ ഞങ്ങള് ഈ ലോകത്തിൽ ജീവിച്ച് തീരാതെ എങ്ങനെയാ മരണത്തെ പറ്റി, ഇവിടെ ജീവിക്കുന്ന കാര്യത്തെ പറ്റി ഞങ്ങൾക്ക് ചിന്തിക്കാൻ തന്നെ സമയം കിട്ടുന്നില്ല. പിന്നാണ് ഇനി മരണത്തെ പറ്റിയും കൂടെ ചിന്തിക്കാൻ പോയാ ഞങ്ങളുടെ ഉള്ള ജീവിതം കൂടെ പോവുകയല്ലേ. അപ്പൊ അതെല്ലാം ക്ഷണികമാണ് ഈ ലോകത്തിൽ, അതിനെപ്പറ്റി ഒത്തിരി വറിയിടാകണ്ട. അതാത് ദിവസത്തിന് അന്നൊരു ദോഷം മതി, ഉണ്ണാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വെപ്പി കർത്താവ് അതുകൊണ്ട് അതെല്ലാം പറഞ്ഞത്. ഒന്നുമില്ലാത്തതിന്റെ നടുവിലും പ്രയാസവും ദുഃഖവും അനുഭവിക്കുന്നതിന്റെ നടുവിലും കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. എന്നാ സമാധാനം അനുഭവിച്ചിട്ട് കർത്താവ് പറഞ്ഞു ഒരു സമാധാനം നമ്മുടെ ലോകപ്രകാരമുള്ള ചിന്തയിലാണെങ്കിൽ ഒരു സോഷ്യൽ സെക്യൂരിറ്റി പോലും കർത്താവിന് കിട്ടാനില്ലായിരുന്നു. ഇപ്പൊ അതിന്റെ നടുവിലാണ് നമ്മളോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. ഒരു ഇൻഷുറൻസ് ഇല്ല ഒന്നും, അപ്പോഴും പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം. അത് ആത്മാവിൽ അത് അനുഭവിച്ച് തിരിച്ചറിഞ്ഞ് പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും ഒക്കെ നടുവിൽ അത് തിരിച്ചറിഞ്ഞ് ആ സമാധാനം ഇതിനപ്പുറമായി നമുക്കൊരു നിശ്ചീവൻ ഉണ്ടെന്നുള്ള ബോധ്യം അത് മനസ്സിലോട്ട് കയറുമ്പോഴാണ് നമുക്ക് സമാധാനം അനുഭവിക്കാനായിട്ട് പറ്റുള്ളൂ. അതില്ലാത്തടത്തോളം കാലം ഈ ഭൂമിയിൽ കള്ളന്റെ രണ്ട് കള്ളന്മാരുടെ കാര്യം പറഞ്ഞ പോലെ അകത്ത് കിടന്ന കള്ളൻ തന്നെ പറഞ്ഞു നീയാണ്, നീ ദൈവപുത്രനാണെങ്കിൽ കുരിശേന്ന് എങ്ങോട്ടിറങ്ങാനാ പറഞ്ഞു, താഴോട്ടിറങ്ങ് ഞങ്ങളെ ഇങ്ങോട്ട് ഇറക്കാൻ പറഞ്ഞല്ലേ, താഴോട്ടിറങ്ങാൻ പറഞ്ഞു പിന്നെ ഭൂമിയിലോട്ടിറങ്ങാനാ. അതെ വലതുഭാഗത്തുള്ള പുള്ളി എന്നാ പറഞ്ഞു, പുള്ളി പറഞ്ഞു കർത്താവേ നീ രാജ്യത്വം പ്രാപിക്കുമ്പോ എന്നെ ഓർക്കണം എന്ന് പറഞ്ഞാൽ ഉടനെ കർത്താവ് പറഞ്ഞു നീ താഴോട്ടല്ല നീ എങ്ങോട്ടാ മുകളിലോട്ടാ, നീ പറദീസയിൽ നിന്നോടുകൂടെ പറദീസയിലേക്ക്. ഇപ്പൊ ഒരു ദുഃഖമുള്ളി കഴിഞ്ഞു, ഉയർപ്പിന്റെ വലിയ സന്തോഷം നമുക്കുണ്ടായി. ഇപ്പോഴും നമ്മൾ ഈ രണ്ട് കള്ളന്മാരിൽ ആരെപ്പോലെ ചിന്തിക്കുന്നതെന്ന് ചിന്തിച്ചോണം. ഭൂമിയിലോട്ടിറങ്ങി വീണ്ടും ഭൗതിക കാര്യങ്ങൾ വ്യാപരിക്കാനായിട്ടാണോ ചെയ്യരുതെന്നല്ല ഈ ഭൂമിയിൽ അജീവിക്കുന്നത്, അപ്പൊ ഓർക്കരുതെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. അതിന്റെ ആന്തരികാർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ ചിന്തിക്കുക. ഒരു നോയമ്പ് ഉപവാസം കഴിയുമ്പോഴേ നമ്മുടെ ചിന്തകളും ബോധ്യങ്ങളും കുറച്ചുകൂടെ ഉയരങ്ങളിലേക്കൊക്കെ ഉയരണം. അതിനപ്പുറമായിട്ട് നമുക്ക് നമ്മൾ ദൈവജനമൊക്കെ വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴ് പൊടി പണ്ടായിരുന്നതുപോലെ ഭൂമിയിലേക്ക് തിരിച്ചു ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ സംഗതിയിലേക്ക് പോകും. പട്ടിയും പൂച്ചയൊന്നും വർത്താനം ഒന്നും പറയുന്നില്ല. നമുക്ക് വർത്താനം പറയാനും സംസ്കാരങ്ങൾ ഉണ്ടാക്കാനും നല്ല വീടുണ്ടാക്കാനും കാറുണ്ടാക്കാനും ദൈവത്തെ പോലെ സൃഷ്ടി കർമ്മത്തിൽ പങ്കാളികളാകാനും ഒക്കെ നമുക്ക് അവസരമുണ്ടെങ്കിൽ വി ആർ യുണീക്ക്. നമുക്ക് ആത്മബോധം നമുക്ക് ദൈവം നൽകിയിരിക്കുന്നു. ബാക്കി എല്ലാത്തിനും ജീവനുണ്ട്, പട്ടിക്കും പൂച്ചയ്ക്കും ഒക്കെ ജീവനുണ്ട്, ഈ ഭൂമിയിലുള്ള എല്ലാത്തിനും ജീവനുണ്ട്. പക്ഷെ നമുക്ക് അതിൽ നിന്നുള്ള വിഭിന്നത എന്താ, അതിൽ നിന്നുള്ള മാറ്റം എന്താ? നമുക്ക് ആത്മബോധമുണ്ട്, ആത്മാവിനെ പറ്റിയുള്ള അവബോധമുണ്ട്, സംസാരിക്കാൻ സാധിക്കും, പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും. ഇതിന്റെ മേലെല്ലാം എല്ലാ ജീവജാലങ്ങളുടെയും മകുടമായി മനുഷ്യൻ നിൽക്കുന്നു എന്നുള്ള ബോധ്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് യേശു ക്രിസ്തു നമ്മളിലേക്ക് പറഞ്ഞു തന്ന കാര്യം, നമ്മുടെ ഒരു ആത്മാവുണ്ട്, അത് നഷ്ടപ്പെട്ടു പോകല്ലേ, അത് ദൈവം നൽകിയതാണ്, പട്ടിക്കും പൂച്ചയ്ക്കും ഒന്നും അതില്ലേ, നിങ്ങൾക്ക് ദൈവം നൽകിയിട്ടുണ്ടേ, അത് തമ്പുരാന്റെ സന്നിധി ചെന്ന് നിൽക്കേണ്ടി വരുവേ, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം അതിനെപ്പറ്റിയുള്ള അവബോധം നമുക്കുണ്ടാകണം. അല്ലാതെ ഇടതുഭാഗത്തെ കള്ളന്റെ പോലെയോ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ജീവികളുടേതുപോലെയോ മാത്രം നമ്മുടെ ചിന്തകൾ വിധപ്പെട്ടു പോകാതെ അതിനപ്പുറമായി ആത്മീയ അവബോധത്തിലേക്ക് ഉയരുവാൻ കൂടുതൽ സഹായിക്കട്ടെ. കർത്താവ് രാജ്യത്വം പ്രാപിക്കുമ്പം നമുക്ക് അവിടെ നിൽക്കണം. അതിനുവേണ്ടി നമ്മുടെ ആരാധന പിതാക്കന്മാരാണ് നമ്മളെ പഠിപ്പിച്ചത്, അതിനുവേണ്ടി ഒറ്റ മാർഗ്ഗേ ഉള്ളൂ. പ്രിയദായസോന് പ്രാർത്ഥിച്ചു, കുമ്പിട്ട് നമസ്കരിച്ചു, കർത്താവ് ഞങ്ങളോട് ലോർഡ് ഹാവ് മേഴ്സി അപ്പോൺ അസ്, ഞങ്ങൾ പാപികളെ ഞങ്ങൾ ഉദ്ധാരണം ചെയ്യണം, കരുണ ചെയ്യണം, കരുണ ചെയ്യണം. അപ്പൊ കരുണയ്ക്ക് വേണ്ടി കൂടുതൽ നമുക്ക് അപേക്ഷിക്കാം. അതാണ് നമ്മുടെ ആണ്ടടക്ക ആരാധനയുടെയും ഓരോ നൊയമ്പ് ഉപവാസങ്ങളുടെയും കർത്താവിന്റെ രക്ഷാകര ചരിത്രങ്ങൾ ഓർക്കുന്നതിന്റെ ഒക്കെ ആത്യന്തികമായ ലക്ഷ്യം. അതിലേക്ക് ആത്മീയമായി ഉയരുവാൻ, ആത്മീയമായി ഉയരുക എന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് അതിനകത്ത് ഉണ്ടാകണം. അത് ആത്മീയ വളർച്ച എന്ന് പറയുന്നു. അങ്ങനെ കുറച്ച് ഒരുപടിയും കൂടെ വളരാൻ കുടുംബത്തിൽ മറ്റാർക്കും സാധിച്ചില്ലെങ്കിലും MMBS ഓരോ അംഗങ്ങൾക്കും സാധിക്കട്ടെ. അതിലൂടി നമ്മള് നമ്മുടെ കുടുംബത്തെയും നമ്മൾ ഏർപ്പെടുന്ന ജോലിസ്ഥലത്തെയും നമ്മുടെ ആത്മീയ മേഖലയെയും ഇതൊക്കെ അങ്ങോട്ട് മനസ്സിൽ നല്ലതായിട്ട് വന്നു കഴിയുമ്പോഴേ നമ്മൾ ആ പ്രത്യാശയിൽ മറ്റുള്ളവർ കൂടെ ജോലി ചെയ്യുന്നവർ സങ്കടപ്പെട്ട് പ്രയാസപ്പെട്ട് ഇരിക്കും. അവരോട് പറയും, കുഞ്ഞെ ഇതിനപ്പുറമായിട്ട് നിനക്ക് കർത്താവ് നിന്നെ രക്ഷിക്കും എന്നൊരു സുവിശേഷതയിലും 10-70 വയസ്സും 80 വയസ്സുവരെ ജീവിച്ച് പലയിടത്തും ജോലിയൊക്കെ ചെയ്യുമ്പോൾ കൂടെ ഉള്ളവരോട് ഒരു സുവിശേഷതയിലും ഒന്ന് പറയാം, ഒരു വാക്ക്, ഒറ്റ വാക്ക്, കർത്താവുണ്ട് കേട്ടോ, ദൈവമുണ്ട്, നിന്നെ രക്ഷിച്ചുകൊള്ളു എന്ന ഒറ്റ വാക്ക്. ഞാനതല്ല ഇങ്ങനെ ടെൻഷൻ ഇല്ലാതെ നടക്കുന്നത്, നീ വറിയിടാണ്ട് കുഞ്ഞെ, നിനക്ക് പ്രയാസം ഉണ്ടെങ്കിൽ അതിനപ്പുറമായിട്ട് ദൈവം നിന്നെ സഹായിക്കും എന്നുള്ള ഒരു സുവിശേഷം ജീവിക്കുന്ന ലിവ് ഗോസ്പെൽ എന്ന് പറയുന്നത് കേട്ടോ, പ്രീച്ച് ഗോസ്പെൽ അല്ല, ലിവ് ഗോസ്പെൽ, സുവിശേഷം ജീവിക്കുക എന്നുള്ളത്. അപ്പൊ ആ ഒരു വളർച്ചയിലേക്ക് അല്പമൊക്കെ ഒന്ന് ഉയരാൻ ദൈവം കൂടുതൽ സഹായിക്കട്ടെ. അതിലേക്ക് നിങ്ങൾക്ക് അങ്ങനെ വളർച്ച കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതിലേക്ക് കൂടുതൽ ദൈവം എല്ലാ കൃപകളും നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക, ആശംസിക്കുകയും വീണ്ടും കെംഡായുടെ റിസറക്ഷന്റെ വലിയ സന്തോഷം നിങ്ങൾക്കും കുടുംബങ്ങളിലും ആ സമാധാനം, ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുന്ന ശബ്ദം ഇനി തുറന്ന് കേൾക്കാൻ പോവാ. എനിക്ക് കൃത്യമായിട്ട് അറിയാൻ മേല, എന്നാലും ഒരു അളവ് ഞാൻ കേട്ടത് 365 പ്രാവശ്യം ഉണ്ടെന്നാ പറയുന്നത്, നിങ്ങൾക്ക് സമാധാനം, ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് സമാധാനം എന്നുള്ള വാക്ക്. ഇനി കൂടുതൽ കാണും, കാരണം നമ്മള് ബൈബിള് പഠിച്ചുകൊണ്ടിരിക്കുക, പഴയ നിമിഷത്തിൽ തന്നെ കൂടുതൽ പുസ്തകങ്ങളൊക്കെ ഉള്ളതായിട്ട് നമുക്കറിയാം. ഇപ്പൊ മിനിമം അത്രയിലും ഉണ്ട്, 66 പുസ്തകങ്ങൾ എടുത്താലും അതിനകത്ത് അത്രയും ഉണ്ട്. പറഞ്ഞ വർഷത്തിൽ ഒന്ന് വെച്ച് ഒരു ദിവസം ഒന്ന് വെച്ച് കേൾക്കാനുള്ള ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് സമാധാനം. അപ്പൊ ആ ഭയം ഒക്കെ ഒഴിവായി നിത്യമായിരിക്കുന്ന സമാധാനത്തിലേക്ക് നമ്മുടെ ആത്മശരീര മനസ്സുകൾ ഉയരാന്റെയും കൂടെ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും. കുറച്ച് നാളുകളായല്ലോ നമ്മളെല്ലാരും കൂടി കണ്ടിട്ട്, വീണ്ടും നമുക്ക് കൂടി വരാന്റെയും ഇടയാക്കിയല്ലോ. എന്നിട്ട് സ്തുതിക്കാം, നമ്മുടെ പഠന ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് മറന്നുപോയിട്ടില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു, വേദപുസ്തക സഭയും സ്ക്രിപ്ചർ ആൻഡ് ചർച്ച് എന്നുള്ളതാണ്. അതിന്റെ ഓൾഡ് ടെസ്റ്റമെന്റിന്റെ ആവിർഭാവം, എഴുതപ്പെട്ട സാഹചര്യങ്ങള്, കാര്യങ്ങള്, അത് കടല് പോലെ കിടക്കുന്നതാ, എന്നാലും കുറച്ചൊക്കെ ഒന്ന് പഠിക്കാൻ ശ്രമിച്ചു. പുതിയ നിയമം, ന്യൂ ടെസ്റ്റമെന്റിന്റെ എഴുതപ്പെട്ട സാഹചര്യങ്ങള്, സുവിശേഷങ്ങള്, ലേഖനങ്ങള്, ഇത്തരം പൊതുലേഖനങ്ങള്, അപ്പോസ്തല പ്രവർത്തികള് എല്ലാം, അതിനെപ്പറ്റിയൊക്കെ ഒന്ന് ബ്രീഫായിട്ട് പഠിക്കാനും സാഹചര്യങ്ങൾ മനസ്സിലാക്കാനും, ഏതൊക്കെ വർഷങ്ങളിൽ എഴുതപ്പെട്ടു, എന്തൊക്കെയാണ് അതിന്റെ ഉദ്ദേശമായിരുന്നത് എന്നൊക്കെ ചുരുങ്ങിയ കാര്യങ്ങൾ പഠിക്കാനും, അതെങ്ങനെയൊക്കെ അന്വയം ചെയ്യപ്പെട്ടു സഭയുടെ വളർച്ചയിൽ, ഓരോ സഭകളും ഈസ്റ്റും വെസ്റ്റും ഒക്കെ അതെങ്ങനെ ഉൾക്കൊണ്ടു, ഏതൊക്കെ ഭാഷകളിലേക്ക് അത്, പ്രധാനമായും അടിസ്ഥാനപരമായ 4 ഭാഷകൾ, അതിനുശേഷം മറ്റ് ഇതര ഭാഷകളിലേക്ക് എങ്ങനെയാ ബൈബിൾ വിവർത്തനം ചെയ്യപ്പെട്ടു, അതിന് റിഫർമേഷന്റെ സമയത്തുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെ, എങ്ങനെയാണ് ഇത് ബൈബിൾ കൂടുതൽ ഗ്രന്ഥങ്ങളായിട്ട് പുറത്തു വരാനായിട്ടിടെ, അതൊന്നൊക്കെ വലിയ വിഷയമാണെങ്കിലും നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അത് പഠിച്ച് ക്ലാസ്സുകൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ കുറച്ചുള്ള കാര്യങ്ങൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ ചില കാര്യങ്ങൾ പുതുതായിട്ട് തോന്നുന്നത് കൊണ്ട് ഇത്രയും ചരിത്രമൊക്കെ ഞങ്ങൾക്ക് വേണോ, അത് പഠിച്ചിട്ട് എന്നാ കാര്യം, പരീക്ഷയ്ക്ക് ഏതാ വരുന്നേ, അങ്ങനെ പരീക്ഷയെ പറ്റിയുള്ള ഇങ്ങനെ വലിയൊരു സങ്കടം നമ്മുടെ മനസ്സിൽ കിടക്കുക. ഞാൻ വീണ്ടും പറയുന്നു, പരീക്ഷയല്ല നമ്മുടെ വിഷയം, പരീക്ഷയ്ക്ക് 3, 4, 5 ക്വസ്റ്റ്യനൊക്കെ അല്ലെ 10 ക്വസ്റ്റ്യൻ വരുമായിരിക്കും. അതിന്റെ ഒരു കാര്യം നേരത്തെ പറഞ്ഞേക്കാം, വീണ്ടും പറയുന്നു, നേരത്തെ പറഞ്ഞതാ, നിങ്ങൾക്ക് കുറെ ക്വസ്റ്റ്യൻസ് എല്ലാം തരും, അതിനകത്തുനിന്ന് ഒരു 8-10 ക്വസ്റ്റ്യനെ ചോദിച്ചുള്ളൂ. നിങ്ങൾ അതോർത്ത് വിഷമിക്കുകയോ വേണ്ട, ആരും പരീക്ഷ പരീക്ഷയെന്ന് ഓർത്ത് തയ്യാറാകണ്ട. ഈ പറയുന്നത് കേട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഇച്ചിരിയൊക്കെ കഷ്ടപ്പെട്ടിത് നിങ്ങളിൽ എത്തിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്നും അങ്ങനെയാണ്, 99.9% എല്ലാവരും അങ്ങനെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. തുടർന്ന് നമുക്ക് ശ്രമിക്കാം. നമ്മൾ കേട്ടോണ്ടിരുന്നത്, ഇപ്പൊ അവസാന ഭാഗത്ത് കേട്ടോണ്ടിരുന്നത് മലയാളത്തിലേക്ക് ബൈബിള് ട്രാൻസ്ലേറ്റ് ചെയ്ത കാര്യങ്ങളായിരുന്നു. അതിനകത്ത് നമ്മുടെ ഫിലിപ്പോ ശ്രംബാസിന്റെ, മാർത്തോമാരുടെയും നമ്മുടെ സഭയുടെയും, അതോടൊപ്പം അതിനോട് ചേർന്ന് പിന്നീട് വന്ന ധാരാളം പേരുടെയും ഒക്കെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്. അതിനകത്ത് പ്രധാനപ്പെട്ട ഒരാളായിരുന്നു ബെഞ്ചമിൻ ഡേവിഡ്, പലപ്പോഴും എല്ലാവർക്കും കുണ്ടത്തിനോട് താല്പര്യം. എനിക്ക് ഈ ചരിത്രം പഠിച്ചപ്പോൾ ഡെയിലി അങ്ങ് അവഗണിക്കപ്പെട്ടു പോയി. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ ഒന്ന് എടുത്ത് പ്രത്യേകിച്ച് പരാമർശിച്ചത്. ബെഞ്ചമിൻ ബെയ്ലി, അതോടൊപ്പം നമ്മുടെ ഫിലിപ്പോസ് റംബാച്ചിനെ, അതുപോലെ നമ്മുടെ റംബാച്ചിന്, അങ്ങനെ ധാരാളം പേര് അതിനുവേണ്ടി കഷ്ടപ്പെട്ട് അവരുടെ പേരുകളൊക്കെ പറയാനായിട്ടാണ് ലാസ്റ്റ് ശ്രമിച്ചത്. അതിന്റെ ഒരു തുടർച്ചയായിട്ട് കുറച്ച് കാര്യങ്ങളും കൂടി ഇന്ന് പറയുന്നു. ദിവസം വായിക്കാനായിട്ടുള്ള ആന്റി, ഇന്ന് നമുക്ക് ചിലപ്പോഴേ ബൈബിളിൽ നിന്ന് വാക്യങ്ങൾ വായിക്കാൻ പറ്റുള്ളൂ. മൊത്തത്തിൽ നമ്മളങ്ങ് പഠിക്കാറുണ്ട്. ഇടയ്ക്ക് ഒന്ന് എടുത്ത് വായിക്കാൻ ഇന്ന് ഒരു പക്ഷേ കാണുള്ളൂ. നാളെ നമുക്ക് കുറച്ച് കിട്ടുമായിരിക്കാം ദൈവഹിതമെങ്കിൽ. അങ്ങനെ അതുകൊണ്ട് ദിവസം വാക്യങ്ങൾ വായിക്കാൻ സാധിച്ചില്ലല്ലോ എന്നോർത്തും പ്രയാസപ്പെട്ടരുത്, കേൾക്കാൻ പറ്റിയില്ലല്ലോ എന്നോർത്തും പ്രയാസപ്പെട്ടരുത്. അതെല്ലാം അടങ്ങിയിരിക്കുന്ന പുസ്തകത്തെ പറ്റി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ബോധം മനസ്സിൽ വെക്കുക. എന്തായാലും ആന്റിയോടുള്ള സ്നേഹം നേരത്തെ തന്നെ അറിയിക്കുന്നു. മലയാള ബൈബിൾ പരിഭാഷയിലെ മറക്കാനാവാത്തത്ര സേവനം, നേതൃത്വം ഒക്കെ ചെയ്ത പ്രതിഭാശാലി മനുഷ്യസ്നേഹിയും ഒക്കെ ആയിരുന്നു CMS മിഷണറി ആയിരുന്ന ഡോക്ടർ ബെഞ്ചമിൻ ബെയ്ലി. അത് ഞാൻ പറഞ്ഞല്ലോ, ആദ്യ തർജ്ജമയിൽ വന്ന കുറവുകൾ പരിഹരിച്ച് ബൈബിൾ മുഴുവൻ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ അദ്ദേഹം തന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അതിലെ തമിഴിന്റെയും സുറിയാനിയുടെയും അതിപ്രസരം ഉണ്ടായിരുന്നു. കാരണം തമിഴിലാണല്ലോ ഭാരതീയ ഭാഷയിൽ ആദ്യമായിട്ട് ട്രാൻസ്ലേഷൻ നടന്നത്. പിന്നെ സുറിയാനിയിൽ നമ്മുടെ അമ്മാച്ചന്മാരും ഒക്കെ അതിനകത്തുണ്ടായിരുന്നുകൊണ്ട് ചില വാക്കുകളൊക്കെ ചിലപ്പം കൃത്യമായിട്ടൊന്നും മലയാളത്തിലേക്ക് പരിഭാഷ ചെയ്യാനായിട്ട് സാധിച്ചില്ല. അത് ഒത്തിരി പ്രാവശ്യം ചെയ്ത ഓരോ കാര്യങ്ങൾ കേട്ടോ. നിങ്ങൾ തന്നെയാണ് ഒരു ചമ്മന്തി അടിച്ച് അല്ലെങ്കിൽ നല്ലൊരു ചായ ഇട്ട്, എത്ര നാൾ ചായ ഇട്ട് പൊടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ചായ പുറത്തു വരും. ഇപ്പോഴും ചായ പൊടിച്ചിട്ട് ഇപ്പോഴും പറയാറില്ലേ ഇന്നത്തേത് ശരിയായില്ലെന്ന്, ചേഞ്ചി ഏലക്കായും കൂടി ഇതുവരെ നല്ലതായിരുന്നു എന്ന് പറഞ്ഞ പോലെ ഓരോന്നിനും ഇതൊക്കെ പഠിക്കുമ്പോ എന്ന് പൊടി എന്ന് എഴുതി എന്ന് പൊടിച്ച് എത്ര മണിക്കായിരുന്നു. അങ്ങനെയല്ല, അങ്ങനെ പ്രത്യേകിച്ച് മണിക്കണക്കൊന്നും പറയാൻ പറ്റത്തില്ല. വർഷങ്ങളുടെ അധ്വാനം, ആഗ്രഹം ഒക്കെയാണ് അത് പഠിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നു. അപ്പം എങ്കിലും ഏകദേശ ഡേറ്റുകളൊക്കെ പറഞ്ഞു പോകുന്നത്, ഈ ഡേറ്റുകളൊന്നും നിങ്ങൾ ഓർത്തിരിക്കണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഡേറ്റുകളൊക്കെ നിങ്ങൾക്ക് ചോദ്യമായിട്ട് എഴുതി കിട്ടും. അപ്പൊ അതുകൊണ്ട് ഇത് കേട്ട് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. 1816 മുതൽ കോട്ടയത്ത് താമസിച്ചുകൊണ്ട് അദ്ദേഹം തന്റെ ദൗത്യ നിർവഹണം ബെയ്ലി പിന്നെയും തുടർന്നു. മലയാളം, സുറിയാനി, സംസ്കൃതം എന്നീ ഭാഷകൾ അദ്ദേഹം കഠിനാധ്വാനം ചെയ്ത് പഠിച്ചു. പുതിയ നിയമം ഇംഗ്ലീഷിൽ നിന്നും പഴയ നിയമം മൂലഭാഷയെ ഇബ്രായിൽ നിന്നും അദ്ദേഹം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തു. അതിനുവേണ്ടി മോശെ ഇസർഫാത്തി എന്ന ഹീബ്രു പണ്ഡിതൻ, അതൊക്കെ നമ്മൾ പറഞ്ഞു പോയതാണ് ഞാൻ ഒന്ന് റിമൈൻഡ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ, അദ്ദേഹത്തിന്റെ സഹായം ലഭിച്ചു. പിന്നെ സംസ്കൃത പണ്ഡിതനായിരുന്ന തമിഴ് ബ്രാഹ്മണൻ വൈദ്യനാഥയ്യർ, ചാത്തു മേനോൻ, ചില സുറിയാനിയിലെ അച്ഛന്മാര്, അമ്മാച്ചന്റെ ഒക്കെ സഹായം അദ്ദേഹത്തിന് ലഭിച്ചു. പിന്നെ ചാത്തു മേനോൻ പിന്നീട് ജോസഫൈൻ എന്ന പേര് സ്വീകരിച്ച് സുശേഷകനായിട്ട് തീർന്നു. ഈ ഭാഷ കേരളത്തിൽ തന്നെ അച്ചടിക്കണമെന്ന് തീരുമാനിച്ചതനുസരിച്ച് ബെയ്ലി 1820 കോട്ടയം ആസ്ഥാനമാക്കി CMS പ്രസ് സ്ഥാപിച്ചു. ചരിത്രപരമായിരിക്കുന്ന കാര്യങ്ങളാകട്ടെ, ഇപ്പോഴത്തെ CMS ചർച്ച നിൽക്കുന്നത് അദ്ദേഹം വന്നിട്ട് നമ്മുടെ മിഷണറിമാരും ഒക്കെ CMS ചർച്ച് മിഷണറി സൊസൈറ്റി വന്നതിന് ശേഷം ആണ് നമ്മുടെ സഭയുടെ കൈക്കലുണ്ടായിരുന്നത്. കോട്ടയത്തെ ആ ഭാഗങ്ങളൊക്കെ അറിയാമെങ്കിൽ CMS കോളേജ് ഇരിക്കുന്നത് ഇന്നത്തെ പഴയ സെമിനാരിൽ തുടങ്ങി ഇങ്ങ് ഓൾമോസ്റ്റ് കഞ്ഞിക്കുഴി വരെയുള്ള സ്ഥലങ്ങളെല്ലാം സഭയ്ക്ക് കരമൊഴിവായിട്ടൊക്കെ കിട്ടിയ സ്ഥലങ്ങളാണ്. പിന്നീട് അത് കൈമാറ്റം ചെയ്തൊക്കെ പോയി. ഇപ്പൊ മനോരമ ഇരിക്കുന്നിടത്തായിരുന്നു നമ്മുടെ ദേവലോകത്തേക്ക് അത് മാറുകയും മനോരമ ഇപ്പോഴോട് വരികയൊക്കെ ചെയ്തു. അതൊക്കെ അന്നത്തെ രീതികളും ആവശ്യങ്ങളും ഒക്കെ അനുസരിച്ചാണ് അതുണ്ടായത്. ഞാൻ ചരിത്രം എല്ലാം കൂടെ പറയുന്നില്ല. ഞാൻ പറയുന്ന കോട്ടയത്തിലൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോട്ടയംകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഓർത്തിരിക്കാനായിട്ട് പറയുക. ഇത്രയേറെ ഈ മിഷണറിമാരൊക്കെ വന്ന് പ്രവർത്തിച്ചു CMS കോളേജ് അവരുണ്ടാക്കി. എന്നാൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആദ്യം ഉണ്ടായത് 1815 പഴയ സെമിനാരി കേന്ദ്രമാക്കിയാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആദ്യമായിട്ട് തുടങ്ങിയത് എന്നുള്ളത് നമുക്ക് അഭിമാനത്തോടെ പറയാം. പിന്നീടാണ് കോളേജൊക്കെ ഉണ്ടാകുന്നത്. CMS ചർച്ചിന്റെ ആസ്ഥാനം ഒക്കെ ഉണ്ടാകുന്നത് പിന്നീടാണ്. അവിടെ കേന്ദ്രമാക്കിയാണ് അദ്ദേഹം പ്രസ് സ്ഥാപിച്ചു. ബെയ്ലി തന്റെ സ്വന്തം കൈകൊണ്ട് തടിയിൽ നിർമ്മിച്ച പ്രസ് പിൽക്കാലത്ത് ബെയ്ലിയുടെ തടി പ്രസ് എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടു. ഇന്നും ഹിമ്മസ് പ്രസ്സിൽ അത് സൂക്ഷിച്ചിട്ടുണ്ട്. ബെഞ്ചമിൻ ബെയ്ലിയുടെ തർജ്ജമയ മത്തായിയുടെ സുവിശേഷം ആദ്യമായിട്ട് പ്രസ്സിൽ 1824 അച്ചടിച്ചു. പിന്നീട് 1829 പുതിയ നിയമം, 1835 ഓൾഡ് ടെസ്റ്റമെന്റ്, 1839 സാംസൺ ഉള്ളി, 1841 ആൻഡ് 42 ഇത് മുഴുവനും ചേർത്ത് സമ്പൂർണ്ണ ബൈബിൾ. അപ്പൊ ഒരു മലയാളത്തില് സമ്പൂർണ്ണ ബൈബിൾ ഉണ്ടായത് 1842 പറയാം. സീമസ് പ്രസ്സിൽ അച്ചടിച്ച് പ്രസിദ്ധപ്പെടുത്തി. ഇവയുടെ കോപ്പികള് സീമസ് പ്രസ്സിലും തൃശൂർ കരുതായ ബിഷപ്പ് ഹൗസിലും ഒക്കെ ഇപ്പോഴും ഉണ്ട്. അതാണ് ബെഞ്ചമിൻ ബെഞ്ചിയെ പറ്റി പറയാനുള്ളത്. പിന്നീട് നമ്മൾ സാധാരണ പറയുന്നത് പോലെ ഇത് അല്പം തിരുവിതാംകൂർ കേന്ദ്രമാക്കിയാണല്ലോ. കേരളത്തിന്റെ ചരിത്രം അറിയാം. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ ഇങ്ങനെ മൂന്ന് ഭാഗങ്ങളായിട്ടായിരുന്നു. മലബാർ വടക്ക്, കൊച്ചി എന്ന് പറയുന്ന ഏകദേശം മധ്യത്തിൽ എന്ന് പറയാം, തെക്കോട്ട് മാറി തിരുവിതാംകൂർ ഇങ്ങനെ മൂന്ന് നാട്ടുരാജ്യങ്ങളായിട്ടായിരുന്നല്ലോ. എന്നാല് ഈ തിരുവിതാംകൂർ കേന്ദ്രമാക്കി ചെയ്തത് കൊണ്ട് ഈ തെക്കൻ ഭാഷ നിങ്ങൾക്ക് ഇപ്പോഴും നമുക്ക് വടക്കോട്ട് പോയി കഴിഞ്ഞാൽ ഒന്നും അറിയത്തുന്നില്ല. കാസർഗോട്ടെ ഭാഷയൊക്കെ നമുക്ക് അറിയത്തില്ല. കീഞ്ഞോളി കീഞ്ഞോളി എന്ന് പറയും. ബസ് ഇറങ്ങിക്കോളം കീഞ്ഞോളി എന്നാ പറയുന്നത്. ഇപ്പോഴും കാസർഗോട്ടുള്ളവർക്ക് അത് എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം. അല്ല, തെക്കോട്ടുള്ളവർക്ക് ഇപ്പോഴും അറിയത്തില്ല. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന പട്ടാങ്ങിപ്പട്ടളി എന്ന് പറയുന്നത് തെക്കൻ ഭാഷയായിരുന്നു. പട്ടാങ്ങിപ്പട്ട എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ആൾക്കാർ തെറ്റിച്ച് പറയുന്നുണ്ട്. പരിശുദ്ധ ദൈവം നമ്പരാനെ എന്നൊക്കെ പറയുന്നുണ്ട്. പരിശുദ്ധമല്ല, സത്യമുള്ള ദൈവം നമ്പരാനെ എന്നാണ്. അത് തെക്ക് ഉപയോഗിക്കുന്ന ഒരു ഭാഷ. അത് പോയി വടക്ക് പറഞ്ഞാൽ അറിയത്തില്ല. മനസ്സിലായോ? അപ്പൊ അങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ഈ ഇപ്പം കർത്താവിന്റെ ബഹുമാനം തലസ്ഥാനത്തിനേക്കും വാഴ്ത്തപ്പെട്ടതാകും നമ്മൾ പറയുമ്പം വിശുദ്ധി മതത്തോളം നടത്തമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്നാണ് വടക്കുള്ളവർ മറുപടി പറയുന്നത്, എന്നിട്ട് കുമ്പിടുന്നത്. അപ്പൊ കർത്താവിന്റെ ബഹുമാനം തലസ്ഥാനത്തിനേക്കും വാഴ്ത്തപ്പെട്ടാണെന്നുള്ളത് തെക്കുള്ളവര് മൂന്ന് പ്രാവശ്യം അത് പറയും. അതിനുശേഷമാണ് വിശുദ്ധി മതത്തോളം നടത്തമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്നുള്ളത് പറഞ്ഞ് രണ്ടാമത്തെ സെഷനാണ്. പക്ഷെ ഇപ്പോഴും വടക്ക് പോയി കർത്താവിന്റെ ബഹുമാനം തലസ്ഥാനത്തിനേക്കും വാഴ്ത്തപ്പെട്ടാണെന്ന് പറഞ്ഞ ഉടനെ മറുപടി വരുന്നത് വിശുദ്ധി മതത്തുള്ളവർത്തമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. വീണ്ടും കർത്താവിന്റെ ബഹുമാനം തലസ്ഥാനത്തിനേക്കും വാഴ്ത്തപ്പെട്ടതാണെന്ന് വിശുദ്ധി മതത്തുള്ളവർത്തമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. അപ്പൊ ഇങ്ങനെയുള്ള ഇപ്പോഴും വടക്ക് വശത്ത് മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത് ദുഃഖവെള്ളിയാഴ്ച കഴിഞ്ഞതേ ഉള്ളല്ലോ ഈ കുരിശ് കുമ്പിടുന്ന കാര്യം. ഓരോരുത്തരും വന്ന് കുരിശെ കുമ്പിടുന്ന പരിപാടി വടക്ക് പല പള്ളികളിൽ ഇപ്പോഴും ഇല്ല. അവര് മൂന്ന് പ്രാവശ്യം അച്ഛൻ അവിടെ കുമ്പിടുന്ന സമയത്ത് മൂന്ന് പ്രാവശ്യം ജനങ്ങൾ നിൽക്കുന്നിടത്ത് നിന്ന് കുരിശ് കുമ്പിട് കഴിഞ്ഞു, അത്രേ ഉള്ളൂ പല പള്ളികളിൽ ഇപ്പോഴും. അല്ലെങ്കിൽ വീട് കുറാശ നടത്താൻ നേരം തെക്ക് ഉള്ളിടത്താണെങ്കിൽ, തെക്ക് ഭാഗങ്ങളിലാണെങ്കിൽ വീട് കുറാശ നടത്താനായിട്ട് വെള്ളം വാഴ്ത്തിയാൽ മതി. വടക്കോട്ട് പോയി കുന്നംകുളത്ത് എസ്പെഷ്യലി അത് നടക്കുകയില്ല പരിപാടി. കുന്നംകുളംകാരുണ്ടെങ്കിൽ അറിയാം, അവർക്ക് അതിനകത്ത് ചന്ദനം കലക്കണം. ചന്ദനം കൂടെ കലക്കിയിട്ടാണ് അവര് കുരിശിന്റെ അടയാളം, വെള്ളത്തിൽ ചന്ദനം കലക്കി ആ ചന്ദന വെള്ളം കൊണ്ടാണ് കുരിശിന്റെ അടയാളം കാണണം. മനസ്സിലായി? ഇപ്പോഴും. അപ്പൊ അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ഇപ്പോഴും ഉണ്ട്. എന്ന് പറഞ്ഞ പോലെ ഈ ഭാഷയുടെ കാര്യത്തിലെല്ലാം ഉണ്ട്, നിങ്ങൾക്ക് അറിയാലോ, പറഞ്ഞ സമയം കളയുന്നില്ല. അപ്പൊ അതുകൊണ്ട് ബെഞ്ചമിൻ ബെയ്ലി ചെയ്തപ്പോ ഈ തെക്കൻ ഭാഷയായിരുന്നു. അപ്പൊ അതൊന്ന് പരിഹരിക്കണമെന്നോർത്താണ് ഗുണ്ടർ പിന്നീട് പദങ്ങളിലും പ്രയോഗങ്ങളിലും തിരുവിതാംകൂറിലെ മലയാളത്തെ അപേക്ഷിച്ച് മലബാറിലെ മലയാള ഭാഷയ്ക്ക് വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നതിനാൽ ബെഞ്ചമിൻ ബെയ്ലിയുടെ മലയാളം ബൈബിൾ വടക്കൻ കേരളത്തിലുള്ളവർക്ക് മനസ്സിലാക്കുന്ന പ്രയാസം നേരിട്ടു. അതുകൊണ്ട് അവർക്ക് പുതിയൊരു ബൈബിൾ വേണമെന്ന് ആഗ്രഹമുണ്ടായി. അങ്ങനെ ഇരിക്കെ ബെയ്ലിക്ക് ശേഷം 1839 കേരളത്തിലെത്തിയ ജർമ്മൻ മിഷണറിയായ ഹെർമൻ ഗുണ്ടർട്ട് ദൗത്യം ഏറ്റെടുത്തു. അദ്ദേഹം മൂലഭാഷയായ ഗ്രീക്കിൽ നിന്ന് തർജ്ജമ ചെയ്തു. പുതിയ നിയമം 1854 ഓൾഡ് ടെസ്റ്റമെന്റ് 1859 മംഗലാപുരത്തെ ബേസൽ മിഷൻ പ്രസ്സിൽ അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചു. അതുകൂടാതെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രണ്ട് സംഭാവനകളാണ് മലയാളം ഭാഷാ വ്യാകരണം 1859, മലയാളം ഗ്രാമർ, മലയാളത്തിലെ ആദ്യ മലയാളം ഇംഗ്ലീഷ് ഭാഷാ നിഘണ്ടു ഡിക്ഷണറി ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ഗുണ്ടർട്ട 1872. അപ്പോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും കൂടെ അദ്ദേഹം ചേർന്ന് ചെയ്തു. മലയാള സാഹിത്യ രംഗത്ത് ഗദ്യ സാഹിത്യത്തിലെ ജീവചരിത്ര ഗ്രന്ഥങ്ങൾക്ക് തുടക്കം കുറിച്ച സുവിശേഷ സംഗ്രഹം ഉൾപ്പെടെ നിരവധി പുസ്തകങ്ങൾ വേറെയും ഗുണ്ടർട്ട കേരളത്തിന് നൽകി. ഹെർമൻ ഗുണ്ടർട്ട് ആരംഭിച്ച രാജ്യസമാചാരം മലയാളത്തിലെ ആദ്യ വർത്തമാന പത്രമാണ് രാജ്യസമാചാരം, ഗുണ്ടർട്ട് തുടങ്ങിയതാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ സംഭാവനയിലുണ്ട്. ബെഞ്ചമിൻ ബെയ്ലിയുടെ തർജ്ജമ വടക്കൻ കേരളത്തിലുള്ളവർക്ക് ഗ്രഹിക്കാതിരുന്നത് പോലെ ഗുണ്ടർട്ടിന്റെ തർജ്ജമ തെക്കൻ കേരളത്തിലുള്ളവർക്കും ഗ്രഹിച്ചില്ല. ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു ഐക്യ യുണൈറ്റഡ് ഒരു ട്രാൻസ്ലേഷൻ ഉണ്ടാകണമെന്ന് വിചാരിച്ചു. അതിലേക്കായിട്ട് 1871 ബൈബിൾ സൊസൈറ്റി റവറന്റ് ജെ എം ഫുൾസിനെ അധ്യക്ഷനായിട്ടൊരു കമ്മിറ്റി നിർദ്ദേശിച്ചു. ഈ കമ്മിറ്റിയിലെ സി എം എസ് മിഷണറി അല്ലെങ്കിൽ ചർച്ച് മിഷണറി സൊസൈറ്റി, ബൈസൽ മിഷൻ, ലണ്ടൻ എൽ എം എസ് ലണ്ടൻ മിഷൻ സൊസൈറ്റി, ഓർത്തഡോക്സ്റിയാനിസഭ, മർത്തോമാ സഭ ഏജൻസികള് തുടങ്ങി ധാരാളം പേര്, അതെല്ലാം കൂടെ ഞാൻ പറയുന്നില്ല, അതെല്ലാവരും കൂടെ ചേർന്ന് 1880 പുതിയ നിയമം 1910 ഓൾഡ് ടെസ്റ്റമെന്റ് ഉൾപ്പെടെ പൂർണ്ണ ബൈബിളും പ്രസിദ്ധീകരിച്ചു. അപ്പൊ അങ്ങനെയാണ് മലയാളത്തിലെ ട്രാൻസ്ലേഷന്റെ കാര്യം. അതിന്റെ ഒരു ഒരു ചെറിയ ഓരോ വർഷങ്ങൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം, കേട്ടാ മതി, പേടിക്കൊന്നും വേണ്ട, വർഷങ്ങളൊന്നും കേട്ട് ഞെട്ടുമൊന്നും വേണ്ട, പരിഗണിക്ക് വരുമെന്നൊന്നും ചോദിക്കില്ലേ, ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളു. നമ്മൾ പഠിച്ചു പോകുമ്പോൾ യോഗി അവിടെ കിടന്നു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് അത് കേൾക്കുവാണെങ്കിൽ ആർക്കെങ്കിലും ഒന്ന് റെഫറൻസ് ആയിട്ടും കൂടെ ഉദ്ദേശിച്ചുകൊണ്ട് പറയുന്നത്, അല്ലാതെ നിങ്ങളെ പരീക്ഷയ്ക്ക് പഠിപ്പിക്കുവല്ലേ ഇത്. ഞാൻ ഈ പറയുന്നത് മലയാളത്തിലെ വിവർത്തനങ്ങളുടെ ഒരു 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 നാൾവഴി നമ്മൾ നോക്കുക, ലെഡ്ജർ പോലെ നമ്മൾ നോക്കുക. 1811 ബുക്കാനന്റെ നേതൃത്വത്തില് ആദ്യം മലയാള പരിഭാഷ സുവിശേഷങ്ങൾ മാത്രം, അതിന് റമ്പാൻ ബൈബിൾ എന്നറിയപ്പെടുന്നു, ഞാൻ പറഞ്ഞല്ലോ ഫിലിപ്പോസ് റമ്പാസിന് ഓൾറെഡി ദിവസം പറഞ്ഞിട്ട് തുടങ്ങിക്കഴിഞ്ഞിരുന്നു. 1811 ആണ് ആദ്യത്തേത്, റമ്പാൻ ബൈബിൾ ആണ് ആദ്യത്തേത്, സുവിശേഷങ്ങൾ മാത്രമേ ഉള്ളത്. 1811 1813 തിമ്മപ്പാപ്പിള്ള എന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, അദ്ദേഹത്തിന്റെ ഒരു പുതിയ നിയമം 1813 ഉണ്ട്. 1821 ബെഞ്ചമിൻ ബെയ്ലിയുടെ മത്തായിയുടെ സുവിശേഷം. 1824 ബെഞ്ചമിൻ ബെയ്ലി സുവിശേഷങ്ങൾ. 1829 ബെഞ്ചമിൻ ബെയ്ലി പുതിയ നിയമം. 1835 ബെഞ്ചമിൻ ബെയ്ലി ഓൾഡ് ടെസ്റ്റമെന്റ്. 1839 ബെഞ്ചമിൻ ബെയ്ലി സങ്കീർത്തനങ്ങൾ. 1841 ബെഞ്ചമിൻ ബെയ്ലി സമ്പൂർണ്ണ ബൈബിൾ, കംപ്ലീറ്റ് ബൈബിൾ 1841. 1859 വീണ്ടും അതിന്റെ ഒരു പരിഷ്കരിച്ച പതിപ്പ് ബെഞ്ചമിൻ ബെയ്ലിയുടെ. 1854 ഹെർമൻ ഗുണ്ടർട്ട് ന്യൂ ടെസ്റ്റമെന്റ്. 1858 ഹെർമൻ ഗുണ്ടർട്ട് ഓൾഡ് ടെസ്റ്റമെന്റ്. 1867 സൊസൈറ്റിയുടെ മദ്രാസ് ഓക്സിലറി വിശുദ്ധ വേദം എന്ന പേരിൽ സമ്പൂർണ്ണ ബൈബിൾ ഇറക്കി. 1876 ബൈബിൾ സൊസൈറ്റി മദ്രാസ് ഓക്സിലറി സമ്പൂർണ്ണ ബൈബിൾ ഇറക്കി. 1880 ബൈബിൾ സൊസൈറ്റി മദ്രാസ് ഓക്സിലറി, അതാണ് യൂണിയൻ ട്രാൻസ്ലേഷൻ, അത് ന്യൂ ടെസ്റ്റമെന്റ്. 1910 ബി എസ് ഐ യൂണിയൻ തർജ്ജമയാണ് സത്യവേദ പുസ്തകം എന്ന പേരിൽ. 1910 സമ്പൂർണ്ണ ബൈബിൾ. അതൊക്കെയാണ് നമ്മുടെ ഇരിക്കുന്ന ഈ മലയാളം ബൈബിള്, 66 പുസ്തകങ്ങളുള്ളത് സത്യവേദ പുസ്തകം എന്ന പേരിൽ പബ്ലിഷ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. പിന്നീട് കാത്തലിക് ചർച്ചിന്റേതായിട്ട് കുറച്ചുണ്ട്. 1910 വരെ ഞാനിത് പറഞ്ഞെങ്കിലും വീണ്ടും 1894 മഞ്ഞുമേൽ കർമ്മലിത സന്യാസ സഭ, അവര് ധാരാളം വർക്കുകൾ ചെയ്തു. 1896 1905 1926 1931 1940 അവരെല്ലാം പുതിയ നിയമം, സുവിശേഷങ്ങള്, പിന്നെ അതിന് ഭാഗികമായിട്ട് കുറച്ച് കാര്യങ്ങള് 1946 ചെയ്തു. പിന്നീട് നമ്മുടെ സഭയായിട്ട് ബന്ധപ്പെട്ടെന്ന് പറയേണ്ട പരാമർശിക്കേണ്ട പേരാണ് കോനാട്ട് മാത്തൻ മൽപ്പാൽ, പാമ്പാക്കുടയിലെ മാത്തൻ മൽപ്പാൽ, നമ്മുടെ പാമ്പാക്കുട നമസ്കാരമൊക്കെ തർജ്ജമ ചെയ്ത് നമ്മുടെ ഉണ്ടല്ലോ പാമ്പാക്കുട നമസ്കാരം, അദ്ദേഹം 1908 മത്തായിയുടെ സുവിശേഷം സുറിയാനിയിൽ നിന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. 1936 പാമ്പാക്കുട വിവർത്തനം എന്ന പേരിൽ പുതിയ നിയമം ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം പാമ്പാക്കുടയിൽ ഇപ്പോൾ ലഭ്യമാണത്, നമുക്കെല്ലാം വായിക്കത്തക്കോണ്ണം അത്രയും വിശദമായിട്ട് ചെയ്തു കൊടുക്കുന്നില്ല, പക്ഷെ ആ വിവർത്തനങ്ങളൊക്കെ പാമ്പാക്കുട പ്രസ്സിൽ ലഭ്യമാണ്. 1924 അന്തോണി പുതുശ്ശേരി, 1927 അന്തോണി പുതുശ്ശേരി, 1929 അന്തോണി പുതുശ്ശേരി, 1924 മത്തായി കപ്പനാർ വടക്കയിൽ, അദ്ദേഹത്തിൻ്റെത് 29 49 ഉണ്ട്. 1931 ൽ ഫാദർ ചാൾസ്, 1934 ൽ മാണി കത്തനാർ, അഗെയിൻ 35 ൽ മാണി കത്തനാർ, 1935 ൽ ഫാദർ സെറാഫിം, 1940 ൽ ഫാദർ സെറാഫിം, 1948 ൽ എം എ ജോൺ, 1948 ൽ എൽ എം തോമസ്, 1953 ൽ ഫാദർ സി കെ മറ്റം, 1962 ൽ അഗെയിൻ ഫാദർ സി കെ മറ്റം, 1957 ൽ ബൈബിൾ സൊസൈറ്റി, 1954 ൽ ഫാദർ മാത്യു നടക്കൽ, 1970 ൽ ഫാദർ മാത്യു നടക്കൽ, 1975 ൽ ഫാദർ മാത്യു നടക്കൽ, 1960 ൽ ഡോക്ടർ ഫ്രെഡറിക് മൂളയിൽ, 1962 ൽ ജേക്കബ് നടുവത്തുശ്ശേരി, 1963 ൽ തോമസ് മൂത്തേടൻ, 1967 ൽ സി എം എസ് മിഷൻ, 1971 ൽ ഫാദർ ആബേൽ, 1971 ൽ ജോർജ് അലക്സാണ്ടർ, 1977 ൽ ആണ് പി ഒ സി കത്തോലിക്ക സഭയുടെ പാസ്റ്റർ ഓറിയന്റേഷൻ സെന്റർ. 1973 1985 ൽ ഇന്ത്യ ബൈബിൾ ലിറ്ററേച്ചർ, 1987 ൽ ഡോക്ടർ തോമസ് കയ്യാലപ്പറമ്പിൽ, 1994 ഡോക്ടർ കണിയാമ്പറമ്പിൽ സുരിയൻ കോർപ്പിസ്കോപ്പ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. സുറിയാനിയിൽ നിന്ന്, ചീത്തായിൽ നിന്ന് വിശുദ്ധ ഗ്രന്ഥം എന്ന പേരിൽ മലയാളത്തിലേക്ക് റെവറൻ ഡോക്ടർ കണിയാമ്പറമ്പിൽ കുര്യൻ കോർപ്പിസ്കോപ്പ, 1994. ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ സുറിയാനി സഭയ്ക്കിപ്പം നമുക്ക് ഒന്ന് ആശ്രയിക്കാൻ പറ്റുന്ന മലയാള തർജ്ജിമ അല്ലെങ്കിൽ ഒന്ന് എടുത്തു പറയാൻ പറ്റുന്ന മലയാള തർജ്ജിമ എന്നത് അതേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ തർജ്ജിമയാണ് വിശുദ്ധ ഗ്രന്ഥം. 1997 ഇന്റർനാഷണൽ ബൈബിൾ സൊസൈറ്റി വിശുദ്ധ വേദപുസ്തകം എന്ന പേരിൽ, അത് ഇന്റർനാഷണൽ ബൈബിൾ സൊസൈറ്റിയാണ്, ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ അല്ല, ഇന്റർനാഷണൽ ബൈബിൾ സൊസൈറ്റി. 1998 എ പി ദാനിയൽ, പിന്നീട് 2000 നമ്മുടെ സദ്യസിന് വേണ്ടോടൊക്കെ നിന്ന് ആദ്യം, അത് കഴിഞ്ഞ് അദ്ദേഹം അങ്ങ് മാറിപ്പോയി. മാത്യു വർഗീസ് എന്ന് പറയുന്നൊരു സഹോദരൻ നമ്മുടെ പരിമലക്കാരനാണ് ഐ ഡി സി എഫ് എന്ന് പറയുന്നൊരു പ്രസ്ഥാനം ഉണ്ടാക്കി. ഇപ്പൊ അദ്ദേഹം വിശുദ്ധ സത്യവേദ പുസ്തകം എന്ന പേരിൽ, 2005 ബൈബിൾ സൊസൈറ്റി, 2008 സത്യം പബ്ലിക്കേഷൻ, 2012 ബൈബിൾ സൊസൈറ്റി. അത് കഴിഞ്ഞിട്ട് ഈ ബൈബിൾ സൊസൈറ്റിയുടെ 2012 ദ്വിഭാഷ ഇംഗ്ലീഷും മലയാളവും കൂടെ ഉള്ളതാണ്. പാരലായിട്ട് ഇംഗ്ലീഷും മലയാളവും കൂടെ ഉള്ളത് ബൈബിൾ സൊസൈറ്റി 2012 ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ 2012-13 നമ്മുടെ മലങ്കര ഓർത്തഡോക്സ് സഭ എൻ ജി ഒ സിസ്റ്റമിന്റെ നേതൃത്വത്തിൽ സമ്പൂർണ്ണ മലയാളം ബൈബിൾ എന്ന പേരിൽ അതിന്റെ ട്രാൻസ്ലേഷൻ തുടങ്ങി, പക്ഷെ എങ്ങും എത്തിയിട്ടില്ല ഇതുവരെ. അതൊരു സങ്കടം കൂടെ അതിന്റെ കൂട്ടത്തിൽ പറയുക. കാരണം ഇത്രയേറെ ആൾക്കാർ അതിനുവേണ്ടി കഷ്ടപ്പെട്ടിട്ട് നമ്മുടെ സഭയ്ക്ക് അത് ചെയ്യാൻ പറ്റാത്തതിലുള്ള സങ്കടം കൂടെ നമുക്ക് പഠിക്കുന്നതിന് കൂട്ടത്തിലൊന്ന് ഓർക്കാം. ദൈവം അത് പരിശുദ്ധാത്മാവോടൊപ്പം അത് എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാകാനുള്ള കൃപ തരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു പകുതിയിലേറെ ഭാഗങ്ങളൊക്കെ എല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്തൊക്കെ വെച്ചേക്കുവാണ്. എന്നാലും കുറച്ച് കാര്യങ്ങളോടൊക്കെ ചെയ്യാവണം, ഒന്ന് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെ. അത് നമ്മൾ ആവശ്യം ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യണം. പിന്നീട് ഭാരത് ബൈബിൾ സൊസൈറ്റിയുടെ മാത്യു ഉപ്പാണി, ബി പി ജോർജ്, ലൈഫ് പബ്ലിക്കേഷൻസ്, ഇതൊക്കെ പറഞ്ഞ എന്തിനാണെന്നറിയോ? ഈ സമയത്ത് ഇതെല്ലാം പറയുന്നത് നമ്മളീ പറയുന്ന പോലെ കയ്യിലിരിക്കുന്ന സത്യവേദ പുസ്തകം മാത്രമല്ല മലയാളത്തിലുള്ളതെന്ന് മനസ്സിലാക്കാനായിട്ട് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. നിങ്ങളിത് പഠിക്കുകയൊന്നും വേണ്ട. അപ്പൊ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഏതെങ്കിലും ഒരു ബൈബിൾ അതിന്റെ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇംഗ്ലീഷിലൊക്കെ 12013 ട്രാൻസ്ലേഷനാണ്. അപ്പം അതൊന്നും മനസ്സിലാക്കാനായിട്ട് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്നാൽ അതോടൊപ്പം തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം കൂടെ പറയുകയാണ്. ലോകത്തിലുള്ള ഈ ബൈബിൾ സൊസൈറ്റി എന്നുള്ളതിനെ പറ്റി ചെറുതായിട്ടൊന്ന് പരാമർശിച്ചു പോകാനായിട്ട് ഇങ്ങോട്ടൊരു ആഗ്രഹമുണ്ട്. ബൈബിൾ സൊസൈറ്റി, അതൊരു മേധോസിന്റെ ട്രാൻസ്ലേഷൻ പഠിക്കുന്നതുകൊണ്ട് ബൈബിൾ സൊസൈറ്റിയെ പറ്റി എന്ന് പറയാം. ഞാൻ ബൈബിൾ സൊസൈറ്റിയെ പറ്റി പഠിക്കുമ്പോഴെപ്പോഴാണ് ഈ പ്രൊഡക്ഷൻ ഓഫ് ബൈബിൾ, ബൈബിൾ പ്രൊഡക്ഷൻ എന്ന് പറയുന്നതിന്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്, അതിന്റെ തുടക്കം ആദ്യമായിട്ട് ദ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ബൈബിൾസ് ആർ ഇഷ്യൂസ് that have engaged the attention of Christian leaders for centuries. In an extant letter dated 331, Emperor Constantine requested Eusebius, Bishop of Caesarea, to provide him with 50 copies of the Old and New Testament for use in the principal churches in Constantinople. അതുമുതൽ തുടങ്ങിയതാണ് ഈ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഈ ക്രിസ്തീയ സഭയെ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചത് മുതൽ ഇതിനുവേണ്ടിയുള്ള ബൈബിളിന്റെ കോപ്പികൾക്ക് വേണ്ടിയുള്ള ആഗ്രഹം തുടങ്ങിയതാണ്. അതല്ല, അതിന് പല രീതിയിൽ അതിന്റെ വളർച്ചയൊക്കെ പല രീതിയിൽ നമ്മൾ പഴയതും പുതിയ നിയമമൊക്കെ നമ്മൾ പഠിച്ചു വന്നല്ലോ മുന്നോട്ട്. എന്നാൽ ഒരു ഓർഗനൈസേഷൻ എന്നുള്ള രീതിയിൽ അതിന്റെ ഒരു ഹിസ്റ്ററി പറയുവാണെങ്കിൽ നമ്മുടെ ബൈബിൾ സൊസൈറ്റി അതവർ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് അത് നമുക്ക് പരാമർശിക്കാതിരിക്കാൻ പറ്റത്തില്ല. ബൈബിൾ സൊസൈറ്റിയുടെ ഒരു ആരംഭം എന്ന് പറയുന്നത് യൂറോപ്പിലെ വെയിൽസിലെ കേഡർ ഐറിഷ് എന്ന് പറയുന്ന ഒരു മൗണ്ടനടുത്ത് ഗ്വിനേഡ് എന്ന പ്രവിശ്യയിലെ ഒരു വളരെ പൂർ ആയിട്ടുള്ള ഫാമിലിയില് ഒരു നെയ്ത്തുകാരന്റെ മകളായിരുന്നു മേരി ജോൺസ്. ഈ മേരി ജോൺ എന്ന സ്കൂൾ വിദ്യാർത്ഥിനി അവള് കർത്താവിനെ സ്വീകരിച്ചതിന് ശേഷം അവൾ പഠിച്ചുകൊണ്ടിരുന്ന സ്കൂള് തോമസ് ചാൾസ് എന്ന് പറയുന്ന വ്യക്തിയുടെ സ്കൂളിലാണ് അവള് പഠിച്ചുകൊണ്ട് ഇരുന്നത്. അദ്ദേഹത്തിൽ നിന്ന് ഇവള് ബൈബിളിനെ പറ്റിയൊക്കെയുള്ള ഒരു ഒരു അറിവ് അതിന് ലഭിച്ചു. അതിനുശേഷം 8 വയസ്സിൽ അവള് കർത്താവിനെ സ്വീകരിക്കുകയും രക്ഷിതാവായിട്ട് സ്വീകരിക്കുകയും അത് റിഫർമേഷന്റെ ഫലമായിട്ടുണ്ടായ ഒരു കാര്യം തന്നെയാണ്. അവൾ ഏകദേശം 10-25 മൈൽ അകലെ പലയിടത്തും ഈ ബൈബിൾ കിട്ടുമോ ഒക്കെ എന്ന് വിചാരിച്ച് നടന്നു. പക്ഷെ 25 മൈൽ അകലെ ബൈബിൾ ഉണ്ടെന്നറിഞ്ഞു. ബാല എന്ന് പറയുന്ന സ്ഥലത്ത് ബൈബിൾ ലഭിക്കുമെന്നറിഞ്ഞു. അത്രയും ദൂരം അവൾ നടന്ന് മലനിരകളിലൂടെയും മലപ്രദേശങ്ങളിലൂടെ ഒക്കെ നടന്ന് ക്ഷീണിച്ച് അവിടെ എത്തിയപ്പോഴേ ഒരു ബൈബിൾ മാത്രം ശേഷിക്കുന്നുള്ളൂ, അത് മറ്റാർക്കോ പറഞ്ഞു വെച്ചിരിക്കുകയാണ്, അത് നൽകാൻ പറ്റില്ലെന്നും കടയുടമ പറഞ്ഞു. അപ്പൊ അവൾ ആകെപ്പാടെ പൊട്ടിക്കരഞ്ഞു. അത്രയും ദൂരം വന്നിട്ടും ബൈബിള് കിട്ടിയില്ലല്ലോ എന്നോർത്ത് അവള് പരിതപിച്ചു. വീണ്ടും വീണ്ടും ആ ബൈബിളിനായിട്ട് അവള് യാചിച്ചു. ഒടുവില് 25-ലധികം മൈലുകൾ നടന്ന് ക്ഷീണിച്ചു വന്ന പെൺകുട്ടിയുടെ മുഖം കണ്ട കടയുടമയുടെ മനസ്സലിഞ്ഞ് ആ ശേഷിച്ച ഒരു ബൈബിൾ അവൾക്ക് നൽകി. സന്തോഷം കൊണ്ട് അവള് തുള്ളിച്ചാടി അതുമായിട്ട് അത്രയും ദൂരം തിരിച്ചു വരണം. അപ്പോഴും ഒരു ബൈബിള് കിട്ടുന്നതിനുള്ള ദൗർലഭ്യം നമ്മുടെ മനസ്സിന് വേണ്ട. അതുപോലെ തന്നെ ഇപ്പോലെ ബൈബിൾ കിട്ടാതെ അല്ലെങ്കിൽ കിട്ടാനില്ലാതെ വിഷമിക്കുന്ന അനേകം ഉണ്ടാകുമല്ലോ എന്ന് അവർ ചിന്തിച്ചു. അങ്ങനെ മേരി ജോൺസിന്റെയും അതുപോലെ ബൈബിള് സ്വന്തമായി ലഭിക്കാനുള്ള അനേകരുടെ അന്തർദാഹമാണ് ഒരു ബൈബിൾ സൊസൈറ്റി രൂപം കൊള്ളാനായിട്ടുണ്ടായ കാരണം. ഞാൻ സംഭവം ഇങ്ങനെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളു. അപ്പൊ ഈ ബൈബിൾ സൊസൈറ്റിയുടെ ഒരു തുടക്കം എന്ന് പറയുന്നത് 1804 March 7 ബ്രിട്ടീഷ് ആൻഡ് ഫോറിൻ ബൈബിൾ സൊസൈറ്റി, അതാണ് ബൈബിൾ സൊസൈറ്റികളുടെ ചരിത്രത്തിലെ ആദ്യത്തെ ഒരു ഓർഗനൈസേഷൻ എന്നുള്ള രീതിയിൽ ബ്രിട്ടീഷ് ആൻഡ് ഫോറിൻ ബൈബിൾ സൊസൈറ്റിയാണ് ഇംഗ്ലണ്ടിലെ ആദ്യ ബൈബിൾ സൊസൈറ്റിയായിട്ട് രൂപം കൊണ്ടത്. ജീവിതകാലം മുഴുവൻ ഈ പിന്നീട് ഈ മേരി ജോൺസും കർത്താവ് തോമസ് ലൂയിസും ബൈബിളിന്റെ പ്രചാരണത്തിനായിട്ട് സമയം കണ്ടെത്തി. ബൈബിൾ വാങ്ങാനും നിവൃത്തിയില്ലാത്തവർക്ക് ബൈബിൾ സ്വന്തമായിട്ടില്ലാത്തവർക്ക് ആയിരക്കണക്കിന് ബൈബിളിച്ചു കൊടുത്തു. നമ്മുടെ ചെറുപ്പത്തിൽ നടക്കുന്നുണ്ട് സ്കൂളിലൊക്കെ ഒരു നീല പുറഞ്ചട്ടയിട്ട് പുതിയ നിയമം മാത്രമായിട്ട് മലയാളത്തിലെ ബൈബിൾ കൈ കിട്ടിയതൊക്കെ ഓർക്കുന്നില്ല. അപ്പൊ മറന്നു പോകാൻ പറ്റില്ല നമ്മുടെ ജീവിതത്തിൽ. അപ്പൊ അങ്ങനെ ഒത്തിരി പേര് കഷ്ടപ്പെട്ടാണ് ഈ ബൈബിൾ. പിന്നീട് ബൈബിൾ സൊസൈറ്റിയുടെ ചരിത്രം ഏകദേശം 2011 കണക്ക് അനുസരിച്ച് 147 മെമ്പർ സൊസൈറ്റികളുണ്ട്. അതിനേക്കാളും ധാരാളം പഴയ കണക്കാണ് എന്റെ കയ്യിലുള്ളത്. പുതിയ കണക്ക് എനിക്കറിയത്തില്ല, ഇപ്പൊന്നും അറിയത്തില്ല. പക്ഷെ എത്രയോ ബൈബിൾ സൊസൈറ്റികളുണ്ട് പലയിടത്ത്. അതിനോർമ്മമാണ് ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അങ്ങനെ അത് ഞാനൊന്ന് പരാമർശിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഈ സംഭവം എന്തിനാണെന്ന് വെച്ചാൽ അതെങ്ങനെ ഈ ഒക്കെ ഉണ്ടാകാനായിട്ടിടയായി എന്നുള്ളത് ഒന്ന് സൂചിപ്പിച്ചു എന്നും ഉള്ളത് മാത്രമേ ഉള്ളൂ. ബൈബിൾ സൊസൈറ്റി എന്നുള്ളത് ഞാനവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയും പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാൻ ഒരു 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 ഭാഗം കൂടെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് കുറച്ച് ക്ലാസ്സുകളിൽ നമ്മൾ സഭയും വേദപുസ്തകവും എന്നുള്ള പ്രധാന ഊന്നൽ നൽകി ഒരു 2-3-4 ക്ലാസ് കൂടെ കാണും. എന്നാൽ അതിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മുടെ അപ്പോക്രിഫ ഗ്രന്ഥങ്ങൾ അപ്പോക്രിഫ ഇതര ഗ്രന്ഥങ്ങൾ നമ്മൾ ഓൾഡ് ടെസ്റ്റിനും ന്യൂ ടെസ്റ്റിനും പൊതുവായിട്ട് പഠിച്ചു. എന്നാൽ ഈ 66 ബുക്സ് മാത്രമേ ഉള്ളൂ പല ഈ സത്യവേദ പുസ്തകം തുടങ്ങി നമ്മുടെ ഇരിക്കുന്ന മലയാളം ബൈബിളിലൊക്കെ അറിയുള്ളൂ. എന്നാൽ നമ്മുടെ ഇരിക്കുന്ന ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിളിൽ നിങ്ങൾക്കറിയാം ഓൾഡ് ടെസ്റ്റമെന്റില് പുതിയ നിയമം എല്ലാത്തിലും 27 ആണ്. എന്നാൽ ഓൾഡ് ടെസ്റ്റമെന്റില് നമ്മുടെ ഇരിക്കുന്ന മലയാളം ബൈബിളിൽ 39 ഉള്ളൂ. നമ്മുടെ ഇരിക്കുന്ന ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിളില് 10 ബുക്സ് കൂടുതലുണ്ട്, 49 ഉണ്ട്. 49 + 27 = 76 ബുക്സ് ആണ് ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിൾ. അമേരിക്ക വന്നോണ്ട് നമുക്കത് കാണാനും മനസ്സിലാക്കാനും ഒക്കെ പറ്റും. നാട്ടിൽ ചിലപ്പോൾ ആമസോൺ വഴിയൊക്കെ മേടിക്കുന്നവർക്ക് പറ്റുമായിരിക്കും, ഇത്രയും അത് പ്രചാരമില്ല. അപ്പോൾ ഞാൻ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ, മനസ്സിലാക്കിയിരിക്കാൻ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോ അതിനകത്ത് അതിനെയാണ് ഈ അപ്പോക്രിഫ ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത്. അതിനകത്തുള്ള 10 പുസ്തകങ്ങളെ അല്ലെങ്കിൽ കത്തോലിക്കരുടെ കയ്യിലിരിക്കുന്ന പുസ്തകത്തിലുള്ള എക്സ്ട്രാ പുസ്തകങ്ങളെ ഏകദേശം അംഗീകരിക്കുന്നു. പല പുസ്തകങ്ങളിലൊക്കെ ആയിട്ട് കൃത്യമായിട്ടൊരു കണക്ക് അപ്പോക്രിഫയുടെ പറയാനായിട്ടില്ലെങ്കിലും പൊതുവിലൊരു കണക്ക് പറയുന്നത് ഏകദേശം 16 പുസ്തകങ്ങളാണ് അപ്പോക്രിഫ പുസ്തകങ്ങളായിട്ട് പൊതുവെ. അതിനൊരു വീണ്ടും ഞാനൊരു ഉദാഹരണം കൂടെ പറയാം എന്തുകൊണ്ട് അങ്ങനെ പറയുന്നതെന്ന്. ഇപ്പൊ ഈ നമ്മുടെ ഇരിക്കുന്ന ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിളിലെ 10 പുസ്തകങ്ങളാണ് എക്സ്ട്രാ ഉള്ളത്, അത് അപ്പോക്രിഫ എന്ന് തന്നെ പറയാം. കത്തോലിക്കരുടെ ഇരിക്കുന്നതിനകത്ത് 6 or 7 പുസ്തകങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ നമ്മുടെ എന്റെ ഇരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥം വിശുദ്ധ ഗ്രന്ഥമുണ്ട്, വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ കണിയാമ്പറമ്പിൽ അച്ഛന്റെ പുസ്തകം, അതിനകത്ത് 11 പുസ്തകങ്ങൾ ഇതര കാനോനിക ഗ്രന്ഥങ്ങൾ എന്നും പറഞ്ഞ് 11 പുസ്തകങ്ങൾ അതിനകത്ത് എക്സ്ട്രാ ഉണ്ട്. തോബിത്, ജൂഡിത്ത്, എസ്തേറിന്റെ അഡീഷണൽ ആയിട്ടൊരു പുസ്തകം, മഹാജ്ഞാനം, യേശു ബാറാസീറെ, ദ എപ്പിസ്റ്റിൽ ഓഫ് ജെറമിയ, ബാറൂഖ് 1, ബാറൂഖ് 2, അത് മറ്റു പലയിടത്തും തേർഡ് മക്കാബി എന്ന് പറയും. ഈ ബാറൂഖ് 2 എന്ന് പറയുന്നത് നമ്മുടെ ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിളില് പ്രീ മക്കാബി എന്നും പറഞ്ഞ പുസ്തകം അതിനകത്ത് കിടപ്പുണ്ട്, നമ്മുടെ ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിളിലുണ്ട്. പിന്നെ ഡാനിയലിന്റെ എക്സ്ട്രാ ഒരു പുസ്തകം ശൂഷാൻ, പിന്നെ ഫസ്റ്റ് മക്കാബി, സെക്കൻഡ് മക്കാബി, അതാണ് വിശുദ്ധ ഗ്രന്ഥത്തിലുള്ളത്. നമ്മുടെ ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിളില് വന്നേക്കുന്നത് എസ്ഡ്രാസ് എന്ന് പറയുന്ന എക്സ്ട്രാ ഒരു പുസ്തകം, എസ്റായുടെ സെക്കൻഡ് എസ്ര എന്നും പറഞ്ഞൊരു പുസ്തകം, തോബിത, ജൂഡിത്ത്, 1 മക്കാബി, 2 മക്കാബി, 3 മക്കാബി, വിസ്ഡം ഓഫ് സോളമൻ, വിസ്ഡം ഓഫ് സിറാക്ക്, ബാറൂഖ്, എപ്പിസ്റ്റിൽ ഓഫ് ജെറമിയ, അങ്ങനെ 10 പുസ്തകങ്ങളാണ് എക്സ്ട്രാ നമ്മുടെ ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിളിലുള്ളത്. അപ്പൊ ഈ രണ്ട് പുസ്തകങ്ങളിൽ തന്നെ രണ്ട് വ്യത്യാസങ്ങളുണ്ട്, 1 10, 1 11 ഉണ്ട്, മനസ്സിലായോ? അതുകൊണ്ട് ഈ അപ്പോക്രിഫ എന്ന് പറയുന്ന എനിക്ക് തോന്നുന്നു കാതലിക്സിന്റെ ഉള്ള പുസ്തകത്തില് 6 or 7 ആണെന്ന് എനിക്ക് തോന്നുന്നു, അത്രേ ഉള്ളൂ. എല്ലാം കൂടെ 16 പുസ്തകങ്ങൾ ഈ അപ്പോക്രിഫ പുസ്തകങ്ങളുടെ നിങ്ങൾക്കറിയാൻ മറിഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ഗോപ്യമായത് എന്നുള്ള അർത്ഥത്തിൽ അപ്പോക്രിഫ പുസ്തകങ്ങള് എന്ന പേര് പറയുന്നത് നിങ്ങൾക്കറിയാം. അല്ലാതെ പുസ്തകങ്ങളെ പറ്റി ഞാനൊന്ന് പരാമർശിക്കാൻ ഒരു ആഗ്രഹമാണ്. നമ്മൾ ഇത്രയും പഠിച്ചതുകൊണ്ട് കുറച്ച് കാര്യങ്ങളോടെ ഒരു 1 or 2 ക്ലാസ് അടുത്തൊരു ക്ലാസ്സും കൂടെ ചിലപ്പോൾ അതിന് വേണ്ടി വരുമായിരിക്കാം. അല്ലാതെ പുസ്തകങ്ങളെ പറ്റി ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോകാം. നമ്മുടെ ഇതിൽ ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിൾ ഇരിക്കുന്നതുകൊണ്ട് നമുക്കത് വായിക്കാനൊരു സാഹചര്യവും ഇല്ലല്ലോ. ഇംഗ്ലീഷ് നമ്മളോട്ട് വായിക്കുക, കുറച്ചു പേർക്ക് വായിക്കുമായിരിക്കാം, വായിക്കാത്തവരെ മലയാളത്തിൽ നമുക്കത്രയും കിട്ടാത്തത് കൊണ്ട്, പള്ളി അങ്ങനെ വായിച്ച് പ്രസംഗങ്ങൾ പറയാത്തത് കൊണ്ട് ഒരു ചെറിയ വിവരണം എന്നുള്ള രീതിയിൽ ഒരു മണിക്കൂറെടുത്ത് ഒന്ന് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അതിൽ ഫസ്റ്റ് വൺ സോബിത്ത്, അശൂർ ചക്രവർത്തിയായ അസീറിയൻ എംപറായിരുന്ന സൽമനേസർ വാഴുന്ന കാലത്ത് നിലവിലേക്ക് നാട് കടത്തപ്പെട്ട ദൈവഭക്തിയുള്ള ഒരു കുടുംബമായിരുന്നു ഹനുകനും യഹൂദനുമായ സോബിത്തിന്റേത്. സോബിത്തും ഭാര്യ അന്നയും മകൻ തോബിയാസും ചേർന്നതായിരുന്നു ആ കുടുംബം. നിലവേയിൽ വെച്ച് ശത്രുക്കൾ അടിമയാക്കിയ തോബിത്തിന്റെയും യുവാവായ മകൻ തോബിയാസിന്റെയും സംഭവബഹുലമായ കഥയാണ് ഈ പുസ്തകത്തിലുള്ളത്. തോബിത്തിന്റെ കാഴ്ച നഷ്ടപ്പെടുന്നതും ദൈവം ഒടുവിൽ തിരിച്ചു നൽകുന്നതും കാണാം. പലപ്പോഴായി ഓരോ വിവാഹത്തിലെയും ഭർത്താക്കന്മാർ മരണപ്പെടുന്ന സാറ എന്ന പേരുള്ള ഒരു സ്ത്രീ നിലവേയിൽ ജീവിച്ചിരുന്നു. 7 വിവാഹത്തിലെയും ഭർത്താക്കന്മാർ വിവാഹത്തിനടുത്ത ദിവസം അസ്മോഡിയസ് എന്ന ദുഷ്ടാത്മാവിന്റെ ആക്രമണത്താൽ കൊല്ലപ്പെട്ടു പോവുകയായിരുന്നു. അങ്ങനെ നിത്യവിധവയായി മാറിയ സാറ എന്ന സ്ത്രീയുടെ അടുക്കൽ അവളെ വിവാഹം കഴിക്കുന്നതിനായി റഫായൽ എന്ന ദൈവദൂതൻ തോബിയാസിനെ ആനയിച്ചു കൊണ്ടുപോകുന്നതും ഒടുവിൽ എല്ലാം ശുഭപര്യവസാനമായി മാറുന്നതുമാണ് ഇതിന്റെ ഉള്ളടക്കം. ബി സി സെക്കൻഡ് സെഞ്ചുറിയിൽ ഇത് എഴുതപ്പെട്ടു എന്ന് കരുതുന്നു. അറമായ ഭാഷയിലാണ് ഇത് എഴുതപ്പെട്ടത്, പിന്നീട് ഗ്രീക്ക് ഭാഷ വിവർത്തനം ചെയ്യപ്പെട്ടു. ആകെ 14 ചാപ്റ്റേഴ്സ് ആൻഡ് 243 വേഴ്സസ് ഈ പുസ്തകത്തിലുണ്ട്. അധികം വിശ്വസനീയമായി തോന്നാത്തതും ചരിത്ര പ്രാധാന്യം അർഹിക്കാത്തതുമായ കഥയായതിനാലാണ് ഈ പുസ്തകം ഒഴിവാക്കപ്പെട്ടത് എന്ന് നമുക്ക് ചിന്തിക്കാം. നിങ്ങളോട് ഞാൻ വീണ്ടും പറയുന്നു, ഈ ഈ പുസ്തകങ്ങളൊക്കെ ഒഴിവാക്കപ്പെട്ടതിന്റെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ജംനിയ കൗൺസിലാണ് 90s യഹൂദന്മാർ ചേർന്ന് അത് ഒഴിവാക്കിയതാണ് പറയും. അവർക്ക് ആവശ്യമില്ലാത്തത് അങ്ങനെ ഒഴിവാക്കി. അതാണ് ഒരു ആധികാരികമായിട്ട് പിന്നീട് റിഫർമേഷൻ ഉണ്ടായപ്പം അവരെടുത്ത് ഈ 39+27 66 പുസ്തകം എന്ന് പറയുന്നത്. എന്നാൽ ഓർത്തഡോക്സ് കത്തോലിക്ക ഈ ആദ്യ ഏൻഷ്യന്റ് ചർച്ചസ് എല്ലാം തന്നെ ഈ മറ്റ് പുസ്തകങ്ങൾക്കൂടെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. സ്തൂപിത ജൂഡിത്ത ആവശ്യമുള്ള സമയത്തൊക്കെ അതിനകത്ത് എടുത്ത് വായിക്കുകയും നമ്മുടെ തന്നെ ലക്ഷണറിയില് മലയാളത്തിലുള്ള വേദപുസ്തക വായനാ ക്രമത്തില് അതിനകത്ത് അപ്പൻഡിക്സ് ആയിട്ട് കാര്യങ്ങളൊക്കെ മഹാജ്ഞാനത്തിൽ നിന്നൊക്കെയുള്ള വായനകളൊക്കെ ചേർത്തിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. മക്കാബീരുടെ പുസ്തകത്തിൽ നിന്നൊക്കെയുള്ള വായനകൾ, അനിത ഞായറാഴ്ചയൊക്കെ മക്കാബീരുടെ പുസ്തകത്തിൽ നിന്നുള്ള അഡീഷണൽ വായനകളൊക്കെ പണ്ട് തൊട്ടേ നമ്മൾ കേൾക്കുന്നതാണ്. അതാ വേദപുസ്തക വായനാ സഹായിയിൽ നിന്ന് എടുത്താണ് അവർ വായിക്കുന്നത്. അതൊക്കെ ഞാൻ സന്ദർഭോചിതമായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം സ്തൂപിത ഒന്ന്, രണ്ട് ജൂഡിത്ത്. ബി സി സെക്കൻഡ് സെഞ്ചുറിയിൽ ഇത് എഴുതപ്പെട്ടെന്ന് കരുതുന്നു. ഈ പുസ്തകം എബ്രായ ഭാഷയിലാണ് ആദ്യം എഴുതപ്പെട്ടത്. ഈ പുസ്തകത്തിൽ 16 339 വാക്യങ്ങളുണ്ട്. പിന്നീട് അത് ഗ്രീക്കിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. അതിനകത്തെ സബ്ജക്ട് എന്ന് പറയുന്നത് ദൈവവിശ്വാസിയും സൗന്ദര്യവതിയും സമ്പന്നയും ധൈര്യശാലിയുമായിരുന്ന ഒരു യഹൂദ വനിതയായിരുന്നു ജൂഡിത്ത്. യഹൂദിയെ ആക്രമിച്ച് കീഴടക്കിയ അസീറിയയെ തന്ത്രപൂർവ്വം തോൽപ്പിച്ച് യഹൂദിയെ വീണ്ടെടുക്കുന്നതിൽ ജൂഡിത്ത് വഹിച്ച പങ്കാണ് പുസ്തകത്തിലെ ഇതിവൃത്തം. ജൂഡിത്ത് ഒരു മോശം സ്ത്രീയുടെ വേഷം ധരിച്ച അസീറിയയിലെ രാജാവായിരുന്ന നെബുക്കദ്നേസറിന്റെ സൈന്യത്തലവനായിരുന്ന ഹോളോഫോണസിന്റെ കൊട്ടാരത്തിലെത്തുന്നു. ക്രമേണ അദ്ദേഹവുമായി പ്രണയത്തിലായതായി അഭിനയിക്കുന്നു. ഒടുവിൽ ഹോളോഫോണസിന്റെ തല കൊയ്ത് സ്വദേശത്തെ രക്ഷിക്കുന്നു. തിരുവഴുത്തുകളിൽ ചേർക്കത്തക്ക യോഗ്യതയില്ലാത്തൊരു സംഭവകഥ മാത്രമായി ഒതുങ്ങുന്നതാകെയായിരിക്കാം പക്ഷേ ഇതും ഒഴിവാക്കപ്പെട്ടത്. എസ്തേറിന്റെ അവശ്യ തേർഡ് വൺ ഈസ് എസ്തേഴ്സ് അഡീഷൻ. എസ്തേർ എന്ന് പറയുന്ന മറ്റൊരു പുസ്തകം കൂടി കേട്ടോ. അതിനകത്ത് പണിയാമ്പറമ്പിലച്ചൻ വേദഗ്രന്ഥത്തിൽ എഴുതിയേക്കുന്ന എസ്തേറിന്റെ പരിശിഷ്ടമാണ് എഴുതിയേക്കുന്നത്. എസ്തേറിന്റെ അവശേഷമെന്നോ പരിശിഷ്ടമെന്നോ മലയാളത്തിൽ പറയാം. വേദഗ്രന്ഥത്തിൽ പരിശിഷ്ടമെന്ന് എഴുതിയേക്കുന്നത് ഇംഗ്ലീഷിൽ എസ്തേഴ്സ് അഡീഷൻ, അഡീഷണൽ ഒരു ബുക്കാണ്. വിശുദ്ധ ബൈബിളിൽ നിന്ന് കാണുന്ന എസ്തേറിന്റെ പുസ്തകത്തിലെ 10 തുടർച്ചയായ 6 ഈ അപ്പോക്രിഫ എസ്തേറിൽ ഉള്ളത്. ദൈവം എന്ന പദം ഒരു പ്രാവശ്യം പോലും ഉപയോഗിക്കാത്ത ഈ പുസ്തകം മതപരമായ നിലപാടിന് യോഗ്യമല്ലാത്തതിനാലായിരിക്കാം ഒരുപക്ഷെ വേണ്ടെന്ന് വെച്ചതെന്നൊരു അഭിപ്രായമുണ്ട്. എന്നാൽ 10 ആദ്യത്തെ 10 നമുക്കുള്ളത് ടോട്ടൽ 16 ആണ്. അതിനകത്ത് 6 കാര്യം ഇപ്പൊ പറയുന്നത്, ഈ പരിശിഷ്ടം എന്ന് പറയുന്നത് അഡീഷൻ എന്ന് പറയുന്നത് 6 വി ഹാവ് 10 വിത്ത് അസ്. നമുക്ക് എസ്തേറിന്റെ 10 നമുക്കുണ്ട്, അതിൽ 6 കാര്യം പറയുന്നത് അഡീഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഈ 6 പ്രത്യേക ചുരുളുകളായതിനാൽ ഇവ രണ്ടായി പോയതാണെന്നും 10 ചേർത്തപ്പോൾ ഈ 6 കണ്ടുകിട്ടിയിട്ടില്ലായിരുന്നു എന്നും അതിനാലാണ് ചേർക്കപ്പെടാതെ പോയെന്നും മറ്റൊരു അഭിപ്രായവും ഉണ്ട്. എന്നാൽ വിശുദ്ധ ജെറോമിന്റെ ട്രാൻസ്ലേഷനിൽ ഈ 6 കൂട്ടിച്ചേർത്തിട്ടുണ്ട്. സെയിന്റ് ജെറോം നമ്മുടെ ഇരിക്കുന്ന മലയാളം വിശുദ്ധ ഗ്രന്ഥത്തിലെ അതുണ്ട്. അത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്കൊന്ന് വയ്ക്കുകയാണ്. പിന്നീടുള്ളത് വിസ്ഡം ഓഫ് സോളമൻ, സൊലോമോന്റെ ജ്ഞാനം എന്ന് പറയുന്ന വിസ്ഡം ഓഫ് സോളമൻ. അത് ഈ പ്രൊവേർബ്സും എക്ലിസിയാസ്റ്റസും സോങ് ഓഫ് സോങ്സ് ഒന്നുമല്ല, അതുകൂടാതെ വിസ്ഡം ഓഫ് സോളമൻ. അത് നമ്മുടെ ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിളിലുണ്ട്. അതാണ് വിസ്ഡം ഓഫ് സോളമൻ. സൊലോമോന്റെ സദൃശവാക്യങ്ങൾ, സഭാപ്രസംഗി, ഉത്തമഗീതം തുടങ്ങിയ പുസ്തകങ്ങളുമായി സാദൃശ്യമുള്ളതാണ് ഈ പുസ്തകം. ആദ്യമായി ഗ്രീക്കിലാണ് എഴുതപ്പെട്ടത്. ബി സി 1st ആയിരിക്കാം ഇത് എഴുതപ്പെട്ടത്. ഗ്രീക്ക് തത്വജ്ഞാനത്തിന് ഉദാഹരണമാണ് ഈ പുസ്തകം. പല ഫ്രാഗ്മെന്റ്സ് ആയിട്ട് കണ്ടുകിട്ടി ഇതിന്റെ പുരാതന ചുരുളുകൾ കണ്ടെടുത്തത് ഒന്നാക്കിയത് അലക്സാണ്ട്രിയയിലെ ഒരു ജൂയിഷ് ഒരു മനുഷ്യനാണെന്നറിയാം, യഹൂദനാണെന്നറിയാം, പക്ഷെ ആരാണെന്ന് പേരറിയത്തില്ല, അദ്ദേഹത്തിന്റെ പേരറിയത്തില്ല. ഹു കമ്പൈൽ ഓൾ ദീസ് തിങ്സ്? വി നോ ഓൺലി വൺ ഓഫ് എ ജൂയിഷ് മാൻ ഫ്രം അലക്സാൻഡ്രിയ. മതചിന്തകള്, പ്രവചന സൂക്തങ്ങള് ഇവയെല്ലാം വിശാലമായി പുസ്തകത്തിലുണ്ട്. 19 ചാപ്റ്റേഴ്സ് ആൻഡ് 436 വേഴ്സും ആർ ദേർ ഇൻ ദിസ് ബുക്ക്. അതാണ് വിസ്ഡം ഓഫ് സോളമൻ. പിന്നീട് ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിളിൽ തൊട്ടടുത്ത് കിടക്കുന്നത് സിറാഖ്, വിസ്ഡം ഓഫ് സിറാഖ് എന്ന, അത് സഭാപ്രസംഗി 2 എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. സഭാപ്രസംഗിയുടെ തുടർച്ചയായിട്ടാണ് അത് അറിയപ്പെടുന്നത്. സർവിശ്വാസികളുമായിട്ടും സാമ്യമുണ്ട്. അഖില ലോക സഞ്ചാരിയും യഹൂദ പണ്ഡിതനുമായിരുന്ന ബെൻ സിറാഖ് ആണ് ഇത് എഴുതിയതെന്നും, അതല്ല സലോമന്റേത് തന്നെയാണെന്നും, ഇതൊന്നുമല്ല ബെൻ സിറാഖ് പല പുസ്തകഭാഗങ്ങൾ കൂട്ടി യോജിപ്പിച്ച ഒരു പുസ്തകമാക്കിയതാണെന്നും ഒക്കെ എന്റെ സ്റ്റഡിയുണ്ട്. BC 132 ഇത് എഴുതപ്പെട്ടു. ഗ്രീക്ക് നർത്തചിന്തയുടെ പകർത്തലുകൾ അതിനകത്ത് കാണാം. ഹീബ്രു ലാംഗ്വേജിൽ എഴുതപ്പെട്ടുവെങ്കിലും ഗ്രീക്കിലും അതേ കാലഘട്ടത്തിൽ വിവർത്തനം ചെയ്യപ്പെട്ടു. വിസ്ഡം ഓഫ് സിറാഖ്. പിന്നീടുള്ളത് പ്രഭാഷകൻ അല്ലെങ്കിൽ ബാറാസീറ എന്ന് പറയും. ഇത് നമ്മുടെ വേദഗ്രന്ഥത്തിൽ അതിന് യേശു ബാറാസീറ എന്നാണ് പേര് കൊടുത്തത്. യേശു ബാറാസീറ. ഈ ബാറാസീറ എന്ന പുസ്തകത്തിന് ധാരാളം പേരുകളുണ്ട്. യെരുശലേം യഹൂദനായിരുന്ന സീറായുടെ മകനായ ഏലിയാസറിന്റെ മകൻ യേശു ബാർ എന്ന പേരുള്ള ബാറാസീറ എന്ന നീതിമാനാണ് ഇത് എഴുതിയത്. എബ്രായ ഭാഷയിൽ BC 2-3 നൂറ്റാണ്ടിനിടയിൽ ഇത് എഴുതപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതേ കാലഘട്ടത്തിൽ തന്നെ ഗ്രീക്കിലേക്കും വിവർത്തനം ചെയ്തിരുന്നു. ഇസ്രയേൽ പൂർവ്വപിതാക്കന്മാരുടെ സ്തുതി ഗീതങ്ങളും ധാർമ്മിക ഉപദേശങ്ങളുമാണ് ഈ പുസ്തകത്തിലെ പ്രധാന ഉള്ളടക്കം. പ്രഭാഷകൻ എന്ന പേര് കൂടാതെ, അത് കത്തോലിക്കരുടെ ബൈബിളിൽ പ്രഭാഷകൻ എന്ന പേരിൽ തന്നെയാണ്. ആ പേര് കൂടാതെ സീറായുടെ പ്രഭാഷകൻ, അസീറായുടെ പുസ്തകം, സീറായുടെ പുസ്തകം, സീറായുടെ ജ്ഞാനം എന്നീ പേരുകളിലെല്ലാം ഈ പുസ്തകം അറിയപ്പെടുന്നു. നമ്മുടെ വേദഗ്രന്ഥത്തില് യേശു ബാറാസീറ എന്നറിയപ്പെടുന്നു. ദേർ ആർ 51 ചാപ്റ്റേഴ്സ് ആണ്. 1389 വേഴ്സസ് ഇൻ ദിസ് ബുക്ക് ബാറാസീറ. എക്ലീസിയാസ്റ്റിക്കസ് എന്ന പേരിലും അറിയപ്പെടുന്നു. പിന്നീടുള്ളത് 7-ാമത്തെ പുസ്തകം ബാറൂഖ്. നേരിച്ചായുടെ പുത്രൻ ബാറൂഖ് ബാബിലോണിൽ വെച്ച് എഴുതിയതാണ് ഈ പുസ്തകം. ഇതൊരു പ്രവചന ഗ്രന്ഥമായി കണക്കാക്കുന്നു. ബാറൂഖിന്റെ പ്രവചനം എന്ന പേരിൽ ഈ പുസ്തകം അറിയപ്പെടുന്നു. യിരെമ്യ പ്രവാചകന്റെ വംശത്തിൽപ്പെട്ട ഒരു പ്രവാചകനായിരുന്നു ബാറൂഖ്. ന്യായപ്രമാണത്തോടുള്ള ഭക്തിയാദരവുകൾ ഈ പുസ്തകത്തിൽ കാണാം. ഗ്രീക്ക് ഭാഷയിലാണ് ഈ പുസ്തകം ആദ്യം എഴുതപ്പെട്ടത്. ഹീബ്രുവിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. BC 320 ഇത് എഴുതപ്പെട്ടു. 5 അധ്യായങ്ങളും 139 വാക്യങ്ങളുമുണ്ട്. കിഴക്കോട്ട് നിന്ന് പ്രാർത്ഥിക്കുന്നതിന്റെ പ്രാധാന്യം ബാറൂഖിന്റെ പുസ്തകത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. അടുത്തത് ദ ലെറ്റർ ഓഫ് ജെറമായ, യിരെമ്യാവിന്റെ ലേഖനം. അത് യിരെമ്യാവിന്റെ ലേഖനം എന്ന പേരിൽ വിശുദ്ധ ഗ്രന്ഥത്തിലും, എപ്പിസ്റ്റിൽ ഓഫ് ജെറമായ എന്ന പേരിൽ നമ്മുടെ ബൈബിൾ ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിളിലും ഉണ്ട്. ദ ലെറ്റർ ഓഫ് ജെറമായ യിരെമ്യ പ്രവാചകന്റെ പുസ്തകത്തിലില്ലാത്ത ഒരധ്യായം മാത്രം ഈ പുസ്തകത്തിലുള്ളൂ, ഒറ്റ അധ്യായം ഉള്ളൂ. യിരെമ്യ പ്രവാചകൻ തന്നെ ആകെ ഇത് എഴുതിയത്. ബാബിലോൺ രാജാവ് ബന്ദികളാക്കി പിടിച്ചുകൊണ്ടുപോയവർക്ക് എത്തിക്കാനായി യിരെമ്യാവ് അയച്ച കത്തിന്റെ പകർപ്പാണ് ഈ പുസ്തകം. യഹൂദന്മാരായ അവർ വിഗ്രഹാരാധനയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാൻ ഉത്ബോധിപ്പിക്കുന്ന കത്താണിത്. കർത്താവ് തന്നോട് കൽപ്പിച്ചരുളിയ സന്ദേശമാണ് കത്തിലെ പൊരുൾ. 72 വാക്യങ്ങളാണ് ഈ അധ്യായത്തിലുള്ളത്. അത് ബാറൂഖ് 2 എന്ന നാമത്തെ ക്ഷമിക്കണം, അതിനുശേഷം വരുന്ന പുസ്തകം. 72 വാക്യങ്ങൾ ഈ അധ്യായത്തിലുണ്ട്. അത് കഴിഞ്ഞിട്ട് വരുന്ന പുസ്തകം ബാറൂഖ് 2 ആണ്. വിശുദ്ധ ഗ്രന്ഥത്തില് ബാറൂഖ് 2-ാമത്തെ ഒരു ലേഖനം കൂടെ ബാറൂഖിന്റേതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിളില് ബാറൂഖിന്റെ ഒറ്റ ലേഖനമേ കാണുന്നുള്ളൂ. അത് ബാറൂഖ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതുകൊണ്ട് യിരെമ്യാവിന്റെ എപ്പിസ്റ്റിന് ശേഷം വരുന്ന ബാറൂഖ് 2 പറഞ്ഞാണ്, ബാറൂഖ് 1-ഉം 2-ഉം വിശുദ്ധ ഗ്രന്ഥത്തിൽ കിടക്കുന്നത്. ഞാൻ അത് സൂചിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ കൺഫ്യൂസ്ഡ് ഒന്നും ആകണ്ട. ഞാനിത് എല്ലാം കൂടെ ബൈബിളെല്ലാം കൂടെ കൂട്ടി വെച്ച് ഇങ്ങനെ എഴുതി എഴുതി വന്നപ്പോൾ ഉള്ള ചെറിയ കൺഫ്യൂഷനൊക്കെയാണ്. നിങ്ങളത് മറ്റൊരു രീതിയിൽ ചിന്തിക്കരുത്. നിങ്ങളിത് കാണാൻ പഠിക്കേണ്ട കാര്യമേ അല്ല. ഞാൻ പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അടുത്തത് സൂസന്ന സൂസന്ന എന്ന് പറയുന്ന ഈ പുസ്തകം, അത് ദാനിയൽ പ്രവാചകന്റെ പുസ്തകത്തില് ചേർക്കാതിരുന്ന ഒരു കഥയാണ് സൂസന്ന എന്ന പുസ്തകത്തിലുള്ളത്. അത് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് ദാനിയലിന്റെ ബാക്കിയായിട്ട് അത് എഴുതിയിട്ടുണ്ട്, ഒരു അടുത്തൊരു അധ്യായമായിട്ട് സൂസന്ന എന്ന പേരിൽ എഴുതിയിട്ടുണ്ട്. എന്നാൽ അതൊരു മറ്റൊരു ബുക്കായിട്ടാണ്, അപോക്രിഫയിലെ ബുക്കായിട്ടാണ് കണക്കാക്കുന്നത്. നമ്മുടെയിലുള്ള ഈ മലയാളം ബൈബിളിൽ അതില്ലാത്തത് കൊണ്ടും ഒരു സുന്ദരമായ ചെറുകഥയ്ക്ക് സമം യോയാക്കീം എന്ന ബാബിലോണിയക്കാരന്റെ ഭാര്യയും ഹിൽക്കിയുടെ മകളുമായ സൂസന്ന അത്യന്തം സുന്ദരിയും ദൈവസ്വയമുള്ളവളുമായിരുന്നു. അവളുടെ സൗന്ദര്യത്തിൽ മതിമറന്ന ദേശമൂപ്പന്മാരാണ് രണ്ടുപേർ. അവളെ എങ്ങനെയും വശത്താക്കാൻ ആഗ്രഹിക്കുകയും അത് നടക്കാതെ വന്നപ്പോൾ അവളെ മോശക്കാരിയായി ചിത്രീകരിക്കുകയും ചെയ്യുന്നു. ഒടുവിൽ അവിടെ ദാനിയൽ പ്രവാചകൻ എത്തുന്നതും സത്യം ബോധ്യപ്പെടുത്തി സൂസനയെ രക്ഷിക്കുന്നതും കള്ളസാക്ഷ്യം പറഞ്ഞ മൂപ്പന്മാർക്ക് തക്ക ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതാണ് ഈ പുസ്തകത്തിന് ഉള്ളടക്കം. ഒരധ്യായവും 64 വാക്യങ്ങളുമാണ് ഈ പുസ്തകത്തിന് ഉള്ളത്. അതിനോട് ചേർന്ന് നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തില് അതിന്റെ കണ്ടിന്യൂവേഷനായിട്ട് ബാലെന്നും മഹാസഫുവെന്നും ബേൽ ആൻഡ് ഡ്രാഗൺ, ദ ഡ്രാഗൺ എന്ന പേരില് അത് മറ്റൊരു പുസ്തകമായിട്ടാണ് അറിയപ്പെടുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇതിനോട് ചേർന്ന് തന്നെ സൂസന്നയും കഴിഞ്ഞിട്ട് ബേലും മഹാസർപ്പം എന്ന് പറഞ്ഞ് ദാനിയേലിന്റെ തുടക്കമായിട്ട് വരുന്നുണ്ട്. അത് അതിനെപ്പറ്റി പരാമർശിക്കുന്നത് ഒരധ്യായം മാത്രമേ ഉള്ളൂ. അതൊരു അപ്പോക്രിഫ പുസ്തകമാണ്, 42 വാക്യങ്ങൾ മാത്രമുള്ളതാണ്. ഒരധ്യായം മാത്രമുള്ള ദാനിയൽ പ്രവാചകന്റെ പുസ്തകത്തിന് തുടർച്ചയായിട്ട് അനുബന്ധമായിട്ട് ഇത് കാണാം. വിഗ്രഹാരാധനയുടെ തെറ്റിനെ ചൂണ്ടിക്കാണിക്കുന്നതാണ് ആ പുസ്തകം. ബാബിലോൺ രാജാവും ജനങ്ങളും ആരാധിച്ചിരുന്ന ഒരു ബേൽ വിഗ്രഹവും ചിറകുള്ള മഹാസർപ്പത്തിന്റെ രൂപവും ദൈവമല്ലെന്നും യഥാർത്ഥ ദൈവത്തിന്റെ ശക്തി എന്തെന്നും ദാനിയൽ പ്രവാചകൻ നീതിയുക്തമായി തെളിയിച്ചു കൊടുക്കുന്ന സംഭവങ്ങളാണ് അതിൽ വിവരിച്ചിരിക്കുന്നത്. 42 വാക്യങ്ങളാണുള്ളത്. പിന്നീട് ഉള്ള പുസ്തകങ്ങൾ നമുക്കറിയാവുന്ന പോലെ മക്കാബിയുടെ പുസ്തകങ്ങളാണ്, ഫസ്റ്റ് മക്കാബി ആൻഡ് സെക്കൻഡ് മക്കാബി. എന്നാൽ ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിളില് സ്ത്രീ മക്കാബി എന്ന പേരിലും ഉണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ബാറൂക്കിന്റെ സെക്കൻഡ് ലെറ്റർ എന്നും പറഞ്ഞ് എഴുതിയിരിക്കുന്നത് സത്യത്തിൽ സ്ത്രീ മക്കാബി തന്നെയാണ്. ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ മക്കാബി നിങ്ങൾക്കറിയാം, മക്കാബി എന്ന് റിവോൾട്ട് ഉണ്ടാകുന്ന അറിയാം. അന്ത്യോക്യ സെപ്പിക്വാനസിന്റെ നേതൃത്വത്തില് ജെറുസലേം ടെമ്പിൾ പിടിച്ചടക്കുന്ന, അവിടെ പന്നി മാംസം അർപ്പിക്കുന്നതും അതിനുശേഷം ഈ ജൂഡസ് മക്കാബിയസിന്റെ നേതൃത്വത്തില് ഒരു റവല്യൂഷൻ ഉണ്ടാകുന്നതും ഗുറില്ല യുദ്ധമുറകളിലൂടെ അവര് ദേവാലയം വീട് യേശുക്രിസ്തുവിന് കാലഘട്ടത്തിന് മുമ്പുള്ള കാര്യം പി സിയിലെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് അവര് പിടിച്ചെടുക്കുന്നതും അങ്ങനെ സെക്കൻഡ് ടെമ്പിൾ അവര് പണി കഴിപ്പിക്കുന്നതും ആദിവാസത്തിലേക്ക് അവിടുന്ന് ഓടിക്കുന്നതും ഒക്കെ ഉള്ള സംഭവങ്ങൾ നമുക്കറിയാം. നമ്മൾ മിക്കവാറും ഹൂദോ സീത്തോ ഞായറാഴ്ച, ദ ഡെഡിക്കേഷൻ ഓഫ് ദി ചർച്ച്, അത് അന്ന് നമ്മൾ ഓർക്കുന്ന ഈ പഴയകാല സംഭവമാണ്. യേശുക്രിസ്തുവിനെ പറ്റി പറയുമ്പം ജെറുസലേമിൽ അന്ന് പ്രതിഷ്ഠോത്സവമായിരുന്നു, അപ്പോൾ ശീതകാലവുമായിരുന്നു എന്ന യോഹന്നാന്റെ പുസ്തകത്തിൽ ഒരു പരാമർശമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 5 അധ്യായത്തിലാണെന്ന് എന്റെ വിചാരം. 5-6 ഞാൻ പിന്നീട് പറഞ്ഞോളാം, ഞാനത് പെട്ടെന്ന് ഓർക്കുന്നില്ല. പ്രതിഷ്ഠോത്സവം ആചരിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. 6-7 ആണ്. ഞാനത് പിന്നീട് നോക്കിയെടുത്ത സമയം ചുരുക്കമായതുകൊണ്ട് ഞാൻ മക്കാബിയുടെ പുസ്തകം അടുത്ത ആഴ്ചയിൽ ഒന്നുകൂടെ വിശദമായിട്ട് പറഞ്ഞോളാം. അതാണ് മക്കാബിയൻ റിവോൾട്ട് എന്ന് പറയുന്നത്. അവര് ഗുറില്ല യുദ്ധമുറകളിലൂടെ മലഞ്ചെരിവുകളിൽ ഇരുന്നു കൊണ്ട് അന്ത്യോക്യ സെപ്റ്റിഫാനസിനെ ഓടിക്കുന്നതും പിന്നീട് അതിന്റെ റീഡെഡിക്കേഷൻ ഓഫ് ദി ചർച്ച് അതങ്ങനെ ചെയ്യുന്നതും പെരുന്നാളായിട്ട് ആചരിച്ചതും ഒക്കെയുള്ള സംഭവങ്ങളാണ് നമ്മൾ നമ്മുടെ ലിറ്റർജിക്കൽ കലണ്ടറില് ഹൂദോ സീത്തോ സെക്കൻഡ് സൺഡേയിൽ നമ്മളത് പ്രത്യേകിച്ച് ഓർക്കും. എന്റെ വിശദീകരണം ഞാൻ അടുത്ത ദിവസം നോളാ സമയം അവസാനിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. മക്കാബിയുടെ പുസ്തകം തുടങ്ങി 2-3-4 പുസ്തകങ്ങളും കൂടെ ഉണ്ട്, അതും കൂടെ പരാമർശിച്ച് കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് അടുത്ത നാളെ നമുക്ക് പഠിക്കാം. അതിനുശേഷം നമ്മുടെ പ്രധാന ചിന്തകളും കൂടെ 2-3 ക്ലാസ്സുകളിലായിട്ട് ചിന്തിച്ച് നമ്മുടെ പഠന ക്ലാസ്സുകൾ അവസാനിപ്പിക്കുകയും ചെയ്യും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും. താങ്ക് യു.
എനിക്ക് വെച്ചാൽ വളരെ നല്ല ക്ലാസ് ആയിരുന്നു, ഒത്തിരി ഇൻഫോർമേറ്റീവ് ആയിരുന്നു. നമ്മള് കേൾക്കാത്ത പുസ്തകങ്ങളെ കുറിച്ച് ഒരു ഒരു ഓവർവ്യൂ ഒക്കെ കിട്ടാനായിട്ട് ഇന്നത്തെ ക്ലാസ് സഹായിച്ചു. അതിനോടുള്ള വലിയ സ്നേഹം പ്രത്യേകം അറിയിക്കുന്നു. നാളെ നമുക്ക് പതിവ് പോലെ 8 മണിക്ക് ഫെയ്ത്ത് സ്റ്റഡീസിന്റെ തന്നെ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. അടുത്ത ബുധനാഴ്ച മുതല് നമുക്ക് ന്യൂ ടെസ്റ്റമെന്റിന്റെ ഇംഗ്ലീഷിലുള്ള ക്ലാസ്സുകള് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇമെയിൽ അയക്കുന്നതായിരിക്കും. ജസ്റ്റ് അറിയാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ. അടുത്ത ബുധനാഴ്ച ന്യൂ ടെസ്റ്റമെന്റ് ആക്ട്സ് 1-14 ഇംഗ്ലീഷിലുള്ള ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ജെയിംസ് ചെറിയാനച്ഛനായിരിക്കും ക്ലാസ് എടുക്കുന്നത്. നാളെ പോലെ 8 മണിക്ക് ഫെയ്ത്ത് സ്റ്റഡി ക്ലാസ് ഉണ്ടായിരിക്കുന്നു. വേറെ അനൗൺസ്മെന്റ് ഒന്നും ഇല്ലച്ച, നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിക്കും.
ഓക്കെ, ഇപ്പൊ അനൗൺസ് ചെയ്തതുപോലെ അടുത്ത ബുധനാഴ്ച മുതലെല്ലാം കുറച്ച് ബുധനാഴ്ചകളിൽ നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ, അതാദ്യം ആക്ടോബർ 1, പിന്നീട് ഇത് തീരുന്ന മുറയ്ക്ക് ഫെയ്ത്ത് സ്റ്റഡിയുടെയും കൂടി ഇംഗ്ലീഷിലുള്ള ക്ലാസ്സുകൾ ഇംഗ്ലീഷിൽ മാത്രമായിട്ട്. അപ്പം എല്ലാവർക്കും കൂടുതൽ അത് മാത്രം താല്പര്യമുള്ളവർക്ക് അങ്ങനെ അറ്റൻഡ് ചെയ്യുക. അതും കൂടെ നിങ്ങൾ യൂണിറ്റുകളിൽ പറയണം. അടുത്ത ബുധനാഴ്ച മുതൽ ആ ക്ലാസ്സുകളിലും അറ്റൻഡ് ചെയ്യാനായിട്ട് എല്ലാവരോടും ഉത്സാഹിപ്പിക്കണം. അതുകൂടാതെ നിങ്ങളുടെ എല്ലാ ഇടവകയിലെയും MBBSന്റെ ശുശ്രൂഷകൾ ഭംഗിയായിട്ട് പോകുന്നു എന്ന് ചിന്തിക്കുന്നു. അതോടൊപ്പം തന്നെ വീണ്ടും ഞാൻ ഓർപ്പിക്കുന്നു, ഈ മത്സര ബുദ്ധി അല്ല നമുക്ക് ആവശ്യം. പല ദുരാസനത്തിന്റെ പല ഇടങ്ങളിൽ, ചെറിയിടങ്ങളിൽ നിന്നൊക്കെ, പലയിടങ്ങളിൽ ഞാൻ പറയുന്നില്ല അവിടുന്ന് ഇവിടെ നിന്നൊക്കെ, എന്നാൽ ഒന്നിലേറെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഈ മത്സര ബുദ്ധി കൂടിയിട്ട് നമ്മുടെ മനുഷ്യത്വമൊക്കെ നഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ അമേരിക്കൻ സ്റ്റൈലൊക്കെ നമ്മൾ അറക്കുന്ന ഇഷ്ടമൊക്കെ അങ്ങനെയൊക്കെ ഒരു രീതിയിലേക്കൊന്നും പോകരുത് ദയവചെയ്ത്. അങ്ങനതൊരു നേരത്തെ മുന്നമേ തന്നെ നിങ്ങൾ അറിയിക്കുക. നമ്മൾ ഈ കാര്യങ്ങളെല്ലാം നടത്തുന്ന ദൈവനാമത്തിന് വേണ്ടി, നമുക്ക് ദൈവം തന്നിട്ടുള്ള ചെറിയ കഴിവുകളൊക്കെ ഒന്ന് സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പൊ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അത് മനസ്സിലാക്കി, തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരുത്തി ക്ഷമിച്ചും സഹിച്ചും ഒക്കെ നല്ല രീതിയിൽ എല്ലാ യൂണിറ്റുകളും ഭംഗിയായിട്ട് പോകാനൊക്കെ വേണം. കൂടുതലായിട്ട് ശ്രദ്ധിക്കണം. ഈ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ എന്റെ ഒരു കൺസേൺ പറയുന്നുള്ളതേ ഉള്ളൂ, അത് ഏതാണ്ട് വിഷയമൊന്നല്ല, നിസ്സാര കാര്യം, ചെറിയ കാര്യങ്ങളൊക്കെ ഉള്ളു. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ പള്ളി പറഞ്ഞായിരുന്നു, നമുക്ക് സൗന്ദര്യം ഉള്ളത് കൊണ്ടാണല്ലോ സൗന്ദര്യ പണക്കം ഉണ്ടായിരുന്നത്. അപ്പൊ എല്ലാവർക്കും സൗന്ദര്യമുണ്ട്, അതുകൊണ്ട് ആ സൗന്ദര്യം ഒരു പണക്കത്തിലേക്ക് ഒന്നും വഴിവെക്കരുത്. കാര്യങ്ങളൊക്കെ പരസ്പരം മനസ്സിലാക്കി നല്ല രീതിയിൽ ഓരോ യൂണിറ്റുകളും മുന്നോട്ട് പോകാനൊക്കെ വേണം, ഉത്സാഹിക്കണം. അത് കൂടുതൽ ദൈവം എല്ലാ ഇടവുകളെയും MBBSന്റെ പ്രവർത്തനങ്ങളെയും പ്രവർത്തകരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. നിങ്ങള് നിങ്ങളുടെ മത്സരങ്ങൾക്ക് വേണ്ടിയും ക്വിസിന് വേണ്ടിയും പരീക്ഷയ്ക്ക് വേണ്ടിയും ഒക്കെ ഒരുങ്ങുന്നുണ്ടെന്ന് അറിയാം. കൂടുതലായിട്ട് നല്ല രീതിയിൽ ഉത്സാഹത്തോട്, എസ്പെഷ്യലി ഫാമിലി കോൺഫറൻസ് അതിനകത്തൊക്കെ ഉള്ള പാർട്ടിസിപ്പേഷൻ, അത് വിജയിപ്പിക്കേണ്ടൊക്കെ വണ്ണമുള്ള നിങ്ങളുടെ ഉത്സാഹം MBBSന്റേതായിട്ടുള്ള നിലയിൽ പ്രത്യേകമായിട്ട് നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾക്കൊരു പോയി സംബന്ധിക്കുന്നില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് നമുക്കൊരു റാഫിൾ ടിക്കറ്റ് ആണെങ്കിലും എടുത്ത് അങ്ങോട്ടൊന്ന് സഹകരിക്കണം. നമ്മുടെ പ്രതിരാസനത്തിൻ്റെതായിട്ട് നടക്കുന്ന കാര്യങ്ങളാണല്ലോ, അതും കൂടെ ഒന്ന് ഓർപ്പിക്കുന്നു. ദൈവാനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. ശുദ്ധമുള്ള ഭഗവാൻ, ശുദ്ധമുള്ള നിന്റെ തിരുനാമത്താൽ ഞങ്ങൾ നീ കാത്തുകൊള്ളാണെന്ന്, രക്ഷിതമായ ശുദ്ധമുള്ള ദൈവമായ ഭർത്താവിനെ ദൈവമേ സ്നേഹരഹിതാവിനായ പുത്രൻ നമ്പുരാന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവാസം കൂട്ടായ്മ ഞങ്ങളെല്ലാവരുടെ മേലും ഞങ്ങളുടെ മമ്മിയോടും പ്രവർത്തകരോടും ഭാവ്യർത്ഥവുമായ അധികമായതിനെ സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാ യൂണിറ്റുകളോടും അതിന്റെ പ്രവർത്തനങ്ങളോടും പ്രവർത്തകരോടും ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളോടും ഞങ്ങളുടെ വാങ്ങിപ്പുറത്തെ ആത്മാക്കളോടും ഞങ്ങൾ ആവർത്തിച്ചിരിക്കുമാറാകട്ടെ.
Thank you, good night.
Okay, thank you everyone. Good night.